എബ്രായരുടെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-12 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം ഇതിനെക്കുറിച്ച് ഇത് പറയുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മല ഹൃദയത്തോടെ പറയുന്നത്, വേറെ കാര്യം പറയാൻ വേണ്ടിയാ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാൻ ഉണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ അക്ഷമം. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ കോണ്ടസ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരാൾ ഒന്ന് പറഞ്ഞു, ഞാൻ സി എസ് ഐയിലായിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ഉപമകളൊക്കെ തന്നെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ പെന്തക്കോസ്തുകാർ ആരാധന വന്നപ്പോഴാണ് വചനമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വചനം ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ ആത്മീയ ലോകത്തുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ ആഴമായി ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് തരുന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. പൗലോസ് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഗ്രഹിപ്പാൻ മാന്യമുള്ളതുകൊണ്ട് ഗ്രഹിച്ച് വിശദീകരിച്ച് തരുവാൻ വിഷമമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യ അതിന്റെ 1-2 അധ്യായങ്ങളിൽ പൗലോസ് ലീഹ തന്നെ ഇതേ ആശയം വീണ്ടും പറയുന്നുണ്ട്. താൻ പറയുന്നത്, നിങ്ങളോട് ഞാൻ ക്രൂശല്ലാതെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു ഇരുന്നു. ആ വാക്കി അറിയോ എവിടെയാണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു ഇരിക്കാൻ ആഗ്രഹിച്ചു. ആ ഭാഗം കൊരിന്ത്യർക്ക് തന്ന ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളാ.
നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയും ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാൻ
വന്നത്.
ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
മതി, ഇപ്പൊ പൗലോസിന് അറിയാവുന്ന ആകെ ഒരു വിഷയം എന്താ? പൗലോസിന് അതേ അറിയത്തുള്ള എന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ, ആദ്യം വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും അറിയാത്ത, വേറെ ഒരു വിഷയം അറിയാത്ത രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ നിർണയിച്ചു. ഞാൻ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ജാർഖണ്ഡ്, ബീഹാർ, കൽക്കട്ട അങ്ങനെ ഒരു ഭാഗങ്ങളൊക്കെ ഫ്രണ്ട്സ് മിഷണറി പ്രയർ ബാൻഡിന്റെ ഒപ്പം പോയി. ഞാനിവിടെ നേരത്തെ ഓർപ്പിച്ചെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ യീശു അച്ചാഹേ, ചങ്കാദേഗ, മുക്തിദേഗ, വ്യാഖ്യതാഹേ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതി. അവർ അല്ലാതെ വചനത്തിലാരും അവർക്ക് പാവത്തില്ല, പാവങ്ങളാ, നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവരോട്ടെ, എല്ലാം എല്ലാം നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവരാ, അത്രയൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ പൗലോസ് അതേ അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ അടുക്കൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായിരിക്കും ഞാൻ നിർണയിച്ചു. പക്ഷെങ്കിൽ അതേ അറിയത്തുള്ളോ പൗലോസിന്? അതേ അറിയത്തുള്ളോ? ഇല്ല. പക്ഷേ 6-ാം വാക്യം എന്നാൽ
തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു.
മതി, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ എന്തു സംസാരിക്കുന്നു? ജ്ഞാനം സംസാരിക്കുന്നു. അപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞൊരു ഒരു കാര്യം പറഞ്ഞങ്ങടെ വെക്കുകയാണ്. ചില കാര്യമൊക്കെ കട്ടികൂടി എന്നൊക്കെ ചിലപ്പോൾ തോന്നിയാലും പ്രയോജനമുള്ള ഭാഗമാണ് എന്റെ ചിന്ത. സ്തോത്രം, തികഞ്ഞവരോടല്ലേ അത് പറയാൻ പറ്റൂ. ആദ്യത്തെ സംശയം മാറിയേ, കർത്തനിലൊക്കെ പോയിട്ട് നമുക്ക് ഒത്തിരി തികഞ്ഞ രീതിയിൽ പറയാൻ പറ്റത്തില്ല. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ജ്ഞാനമല്ല കേട്ടോ, ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പൗലോസ് തികഞ്ഞവരോട് ഞങ്ങൾ ജ്ഞാനം പറയുന്നു പറഞ്ഞാൽ പൗലോസ് ലോക ജ്ഞാനത്തെ കുറിച്ചോ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ചോ 300 മൈൽ അകലെയുള്ള കാര്യങ്ങളുടെ പോലെ ചിത്രം എടുക്കാൻ കഴിയുന്ന അമേരിക്കൻ ജർമ്മൻ ക്യാമറയാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്. പിന്നെ ഭൂമിയുടെ നീളവും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതൊക്കെ ഭൗതിക ജ്ഞാനമൊന്നും അല്ല ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലുമല്ല. വിശുദ്ധ വചനത്തിന്റെ ജ്ഞാനം. അതാ ചിലരോട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ, എന്നാൽ തികഞ്ഞവരോട് ഞങ്ങൾ എന്ത് പറയുന്നു? ജ്ഞാനം സംസാരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഈ ശൈശവസ്ഥയും പാല് കുടിക്കുന്ന അവസ്ഥയ്ക്കും വേണ്ടി സോളിഡ് ഫുഡ്, കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാനൊക്കെ പ്രാപ്തിയുള്ളവരായി നമ്മൾ വളരുക. അവർക്ക് തികഞ്ഞ വചനം ആവശ്യമാണ് എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷീകരണം പഠിപ്പിക്കുമ്പോൾ പൗലോസ് യെരുശലേമിൽ, തെസലോനിക്കയിൽ, ബറോവയിൽ, അംബോക്കിയയിൽ, അങ്ങനെയൊക്കെ യഹൂദന്മാരോടുള്ള ആ പ്രത്യേക സിനഗോഗുകളിലും അവരുടെയിലൊക്കെ എന്താ പ്രസംഗിച്ചത് അറിയോ? പ്രസംഗിച്ചത് അബ്രഹാം മുതലുള്ള, ദാവീദ് മുതൽ ഇങ്ങോട്ടുള്ള യഹൂദ ചരിത്രത്തിലൂടെയാണ് പ്രസംഗിച്ചത്. കാരണം അവർക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗം. അപ്പൊ അങ്ങനെ പ്രസംഗിക്കാൻ നമുക്ക് കഴിവുണ്ടാകണം യഹൂദന്മാരോട്. അത് ശരിക്കും ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പറയാം, ഇസ്രായേലിലെ ചരിത്രത്തിലൂടെ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ അവരോട് സംസാരിക്കുക. പക്ഷെങ്കിൽ ഏദൻസിലും അരയോപകാലും അത് വിലപ്പോകുമോ? ഏദൻസിലും അരയോപകയിലും വിലപ്പോകില്ല. അവിടെ ഏദൻസിനെ കുറിച്ച് അറിയപ്പെടുന്നത് സ്ക്രാഡിൽ ഓഫ് വേൾഡ് കൾച്ചർ എന്നാണ്, ലോക സംസ്കാരത്തിന് കളിത്തൂട്ടില്ല. അവിടെ പൗലോസ്ലിഹ 17-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അവിടെ ചെന്നപ്പോൾ ഏദംസ് ചെന്നപ്പോൾ അഥേന ഏദംസ് ചെന്നപ്പോൾ അവിടെ ആരായിരിക്കുന്നത്? ചന്ദ്രസ്ഥലത്തൊക്കെ വിഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്, പിന്നെന്താ ആരവിടെ? എപ്പിക്യൂരിയൻ സ്റ്റോയിക് ഫിലോസഫേഴ്സ, എപ്പിക്യൂരിയൻ അതുപോലെ സ്റ്റോയിക് തത്വജ്ഞാനികളെ കണ്ടത്. ഇവിടെ അബ്രഹാമിന്റെ ദാവീദിന്റെയും കാര്യം മാത്രം അറിയത്തുള്ളെങ്കിൽ അവിടെ ഒരു സന്ദേശം വില പോയില്ല, നടക്കുവോ? നടക്കില്ല. അവിടെ അപ്പോസ്തലനായ പൗലോസ് എപ്പിക്യൂരിയൻ ഫിലോസഫി സംസാരിച്ചു, സ്റ്റോയിക് ഫിലോസഫി സംസാരിച്ചു. അപ്പൊ അവർ മനസ്സിലായി, യു ആർ എ ബാബ്ലർ, വിടുവായെന്ന് ഞാൻ കഥയില്ലാത്ത സംസാരം അല്ല പറഞ്ഞത്. യു ഹാവ് എ ന്യൂ ഡോക്ട്രിൻ, ഞങ്ങൾക്കറിയാത്ത ഒരു നവീന ഉപദേശം ഞങ്ങളുടെ മനസ്സിലേക്ക് കടത്തുന്നു, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പൊ സദ്യകളിൽ ഇവരുടെ എല്ലാവരുടെയും ഇവരൊക്കെ ഒരു ബലഹീനതയാണ്. യഹൂദന്മാർ ഇങ്ങനെ പുറകെ നമ്മുടെ കർത്താവ് ചോദിച്ചു, ഒരടയാളം കാണിക്കോ, ഒരടയാളം കാണിക്കോ, ഒരടയാളം കാണിക്കോ. കാരണം അവർക്ക് അടയാളം കാണണം, ഇന്നും അടയാളം കണ്ട് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ യവനന്മാർക്ക് അടയാളം വലിയ വിഷയമൊന്നുമല്ല, അവർക്ക് എന്ത് വേണം? ജ്ഞാനം വേണം, സംതിങ് ന്യൂ ഫിലോസഫി വേണം. അതുകൊണ്ട് ചന്ദ്രസ്ഥനത്തൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പൗലോസ് പ്രസംഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവന് ഒരു സ്റ്റഫുള്ള ആളാണ്, മനസ്സിലായി ഒരു നവീന ഉപദേശമുണ്ട്, ഞങ്ങൾക്കറിയാത്ത മറ്റൊരു ഉപദേശം അദ്ദേഹത്തിന് കയ്യിലുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ സാധാരണ ചർച്ച ചെയ്യുന്ന അരോബകിലേക്ക് പോകാം, ചർച്ച ചെയ്യാം. അങ്ങനെ അരോബക്കൂന്നിൽ ചെന്നിരുന്ന് സംസാരിച്ചു. എവിടാ തുടങ്ങിയെന്നറിയാവോ? എവിടാ തുടങ്ങിയത്? അവിടെ റിലീജിയസ് പ്ലൂറിസം എന്നൊക്കെ ഇവിടെ പറയാൻ പറയാം. അതായത് നിങ്ങൾ വലിയ മതഭക്തന്മാരെന്ന് അറിയുന്നു, ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ എല്ലാം വിഗ്രഹങ്ങൾ കണ്ടു. അത് ശാസിക്കല്ലായിരുന്നു, നിങ്ങൾ വരാ ഭയങ്കര മതഭക്തന്മാരാന്ന് മനസ്സിലായി. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നടന്നപ്പോ അല്ലേ അൺനോൺ ഗോഡ് ഒരു വേദിക്കല്ല് കണ്ടു, അജ്ഞാത ദേവൻ എന്നുള്ള ഒരു വേദിക്കല്ല് കണ്ടു, അൺനോൺ ഗോഡ്. അതിന്റെ ചരിത്രം എന്താണെന്നറിയാമോ? ഇവർക്ക് അറിയാവുന്ന ലോകത്തെ എല്ലാ ദൈവങ്ങളുടെ പേരിലും കല്ല് വെക്കും, അതിന്റെ കൂട്ടത്തിൽ ഒരു കല്ല് വെറുതെ ഇട്ടേക്കും. കാരണം നമുക്കറിയാൻ വയ്യാത്ത ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ അതിനെ തഴഞ്ഞു എന്ന് വേണ്ട, അവിടുന്ന് ഒരു കോപം വേണ്ട, ഇരിക്കട്ടെ ഒരു കല്ല് അവിടെ. അജ്ഞാത ദേവൻ, അൺനോൺ ഗോഡ്, അൺനോൺ ഗോഡ്, അതിനൊരു വേദിക്കല് വെച്ചു. പൗലോസ് അവിടെ കയറി പിടിച്ചു. എന്താ പറയോ? നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നു. ദാറ്റ്സ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഞങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പേഴ്സണൽ എവാഞ്ചലിസത്തിന്റെ ഒന്ന് രണ്ട് കാര്യം, ചില കാര്യം ഞാൻ ഇന്ന് പറയാം കാര്യം പേഴ്സണൽ എവാഞ്ചലിസം. അപ്പം ഞാൻ പറഞ്ഞത് അതായിരുന്നു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. പേഴ്സണൽ എവാഞ്ചലിസം വലിയ ബുദ്ധിമുട്ടുള്ള, എനിക്കിന്ന് സുവിശേഷീകരണത്തിൽ ഏറ്റവും കട്ടിയുള്ള സുവിശേഷ വേലയാണെന്ന് പേഴ്സണൽ എവാഞ്ചലിസം, ആളാമ്പ്രതി വേല. ക്രൂസ് വരെ പ്രസംഗിക്കാൻ എന്ത് എളുപ്പമാണ്? എളുപ്പമെന്ന് പറഞ്ഞാൽ അതിന് ദൈവം വേണം, വചനം ഉണ്ടാകണം, അത്രയും പേരെ ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ വലിയ ആളായിരിക്കണം, അല്ലെ പിന്നെ ക്രൂസ് വരെ കേൾക്കാൻ വരില്ല. പ്രസംഗചാതുര്യം വേണം, ദൈവകൃപ വേണം, പ്രസംഗചാതുര്യത്തിന്റെ ഒരു ദൈവകൃപ വേണം, വചനം അറിയണം. എന്നാൽ പല ക്രൂസുകാരും പറഞ്ഞിട്ടുണ്ട് ക്രൂസുകാർ പ്രസംഗിക്കരുത്, കാരണം തിരിച്ചു ചോദ്യം വരുന്നില്ലല്ലോ. ഒന്നേകാം മണിക്കൂർ, ഒന്നര മണിക്കൂർ പ്രസംഗിച്ചാൽ മതി. പക്ഷെ പേഴ്സണൽ മാഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷ അറിഞ്ഞിരിക്കണം, അവന്റെ മതം, അവന്റെ സംസ്കാരം, അവന്റെ തിക്താനുഭവങ്ങൾ, അവന്റെ ചോദ്യങ്ങൾ, എല്ലാ കാര്യത്തെയും കുറിച്ച് എന്ത് ചെയ്യണം? ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചാണ് ഒരു പേഴ്സണൽ മാഞ്ചസ് മുമ്പെടുക്കുന്നത്. അത് കൊച്ചു കാര്യമല്ല, പേഴ്സണൽ മാഞ്ചസ് ഗിഫ്റ്റ് ഉള്ളവരെ കുറിച്ചാണ് ദൈവത്തെ ശ്രദ്ധിക്കുന്നത്, സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നതൊക്കെ ഇവിടെ ഈ ഈ പേഴ്സണൽ മാഞ്ചസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ സംഭാഷിച്ചു പോകും. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഇഷ്ടപ്പെട്ട വിഷയം എന്താ, അതെല്ലാം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകും, അതേ പിടിച്ചാ പോകുന്നു, പരിചയപ്പെട്ടിട്ട് എങ്ങനെ സൗഹൃദം ഉണ്ടാക്കി അങ്ങനെ പതുക്കെ അങ്ങോട്ട് പോയി 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 വരുമ്പോൾ സംഭാഷണത്തിൽ നമുക്ക് പിടിക്കാൻ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഗ്രിപ്പ് എന്ന് പറയും, ഗ്രിപ്പ്, ഒരു ഗ്രിപ്പ് കിട്ടും നമുക്ക് പിടിച്ചു കയറാൻ. എവിടെ നമ്മൾ അവൻ അവൻ പറയുന്ന കേൾക്കാൻ പോയിരിക്കുകയല്ല, നമ്മൾ അവനെ പരിചയപ്പെടുക, അവൻ ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു 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 പോയിട്ട് നമ്മുടെ സുവിശേഷം കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഗ്രിപ്പ് ദൈവം തരും. നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രിപ്പ് പിടിച്ചു കയറാനുള്ള ഒരു ചവിട്ടുപടി കിട്ടും. അതാണ് പൗലോസ്ലിഹ ഉപയോഗിച്ചത്. ഹാ, നിങ്ങളൊന്നും ഭയങ്കര മതഭക്തരാ കണ്ടു, പക്ഷെങ്കിൽ അജ്ഞാത ദേവനെ വേദിക്കൽ കണ്ടു, നിങ്ങൾ അറിയാതെ ആരാധിക്കുന്നവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നു. അവിടുന്ന് പറഞ്ഞ തുടങ്ങി, ക്ഷേത്രങ്ങളെയും വാസം ചെയ്യുന്നില്ലെന്നും ഒക്കെ പറഞ്ഞു 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 വന്നു. ദൈവം ഒരു മനുഷ്യനും സകല മനുഷ്യനെ ഉടവാക്കി, മനുഷ്യന്റെ പിന്നെ ഈ ക്ഷേത്രങ്ങളെയും വാസം ചെയ്യുന്നില്ലെന്നും, ദൈവത്തെ ഒരു മനുഷ്യ ക്ഷേത്രത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ലെന്നും, അവനാ സർവത്തെ ഉണ്ടാക്കിയെന്നും, വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞു 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 നിങ്ങളുടെ കവിപരന്മാർ ഇങ്ങനെ പറയുന്നു. എന്താ അവനില്ല, നാം അവന്റെ സന്താനങ്ങളല്ലോ, അവനല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ പോയം അറിയായിരുന്നു, അവർക്ക് ഫെറോസിന് അവരുടെ പോയം അറിയായിരുന്നു, പോയം പറഞ്ഞു. അങ്ങനെ സംഭാഷിച്ചു, ഈയിടെ ഒരു വലിയ ഉപദേശി പറഞ്ഞു, വലിയ യോഗത്തിനാ ഒരു വലിയ ഉപദേശി പറഞ്ഞു, ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഉപദേശി തന്നെ പറഞ്ഞു. പൗലോസ് വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ചിട്ട വെച്ച് പ്രസംഗിച്ചത് കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ അവിടെ പറയുന്ന അരോപകസ്ഥാനി ഉൾപ്പെടെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. അരോപകസ്ഥാനി, വൺ ഹൂ ഹാസ് ദറ്റ് ഇൻചാർജ് ഓഫ് ദാറ്റ് അരോപക, അരോപകയുടെ ഇൻചാർജ് ഉള്ള ആൾ വരെ രക്ഷിക്കപ്പെട്ടു എന്നാ വായിക്കുന്നത്. നമ്മളെ പേര് തിരിച്ചു നോക്കുമ്പോൾ അവൾ വായിക്കുന്ന ഭാഗം. പിന്നെ ഒത്തിരി വിശ്വാസികൾ, അവിടെ മൂന്ന് പ്രതികരണം ഉണ്ടായി, കുറെ ആൾക്കാർ അരോപകസ്ഥാനി ഉൾപ്പെടെ പലരും വിശ്വസിച്ചു. ചിലർ പറഞ്ഞു, ഇതിനെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇനിയും കേൾക്കണം. അവർ സത്യാന്വേഷികളായി. കുറെ ആൾക്കാർ എന്ത് ചെയ്തു? സംശയിച്ചു. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാ ഞാൻ പറഞ്ഞ വിഷയം. ദാവീദിന് ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്ന വീരന്മാരുണ്ടായിരുന്നു. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും. അപ്പോൾ നിശ്ചയമായിട്ടും ഏത് ശുശ്രൂഷയ്ക്കും ദൈവം നമ്മെ ഉദ്ദേശിക്കുന്ന പ്രത്യേക ശുശ്രൂഷ ചാലുണ്ട്, എംഫസിസ് ഉണ്ട്. എങ്കിലും ചില പ്രത്യേക സന്ദർഭത്തിൽ ഏത് കാര്യത്തിനും ഉപയോഗിക്കപ്പെടത്തക്കവണ്ണം നമ്മൾ ദൈവകരങ്ങളിൽ ട്രെയിൻഡ് ആയിരിക്കണം. ഞാനതാ പറഞ്ഞത്, ഇടങ്കൈ കൊണ്ട് യുദ്ധം ചെയ്യും, വലങ്കൈ കൊണ്ട് യുദ്ധം ചെയ്യും ദാവീദിന്. അപ്പൊ രണ്ട് പുതു പിള്ളേരെ എന്ന കൈ കിട്ടുന്നത് രണ്ട് പാട്ടും കഥയും പഠിപ്പിക്കുന്നുണ്ടാവണം. ചെറുപ്പക്കാരാണോ അവരോട് പറയണം, വൃദ്ധരാണോ അവരോട് പറയണം, നീ കൂസേടാണോ പ്രസംഗിക്കണം, പരസ്യമാണോ പ്രസംഗിക്കണം, ക്ലാസ് ആണോ ചെയ്യണം, പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയാണോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ട്രെയിനിങ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ മണക്കാലം പഠിച്ചപ്പോൾ പല കോളേജിൽ സാമ്പിളൊക്കെ പഠിച്ചപ്പോൾ അയ്യോ ഇതിന് ആവശ്യമുണ്ടോ, ഇതെന്തിന്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ചെറുത സമയം കളയാം, വേറെ വല്ലതും പറയാം. പക്ഷെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിച്ചപ്പോൾ, നിരീശ്വരവാദിനോട് സംസാരിച്ചപ്പോൾ, മുസ്ലിമോട് സംസാരിച്ചപ്പോൾ, ഹിന്ദുവിനോട് സംസാരിച്ചപ്പോൾ, പല 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 രംഗങ്ങളിൽ പണ്ട് വേണ്ടാന്ന് ചിന്തിച്ചതൊക്കെ പലപ്പോഴും ഉപയോഗമായി തീർന്നത് എനിക്ക് ഒരു അനുഭവമാണ്. എല്ലാം തീർത്തും ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായിരിക്കും നിശ്ചയമായിട്ടും, എന്നാൽ കുറച്ച് ശ്രദ്ധ ഇന്ന് കൂടുതൽ ആവശ്യമുണ്ടെന്ന് ഞാൻ മഹോദരയായിട്ട് ഉറപ്പിച്ച് മുന്നെടുക്കുകയാണ്. ഇന്നലെ നമുക്ക് അവസാനം ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞു. അത് വളരെ നന്നായിരുന്നു. ഞാൻ ഞായറാഴ്ച ആ കാര്യം ഓർക്കുന്ന കഴിയാത്ത സ്തുതിയായിരുന്നു. ഇന്നും അതിനുവേണ്ടി പ്രത്യേക സമയം വേർതിരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഏഴേ കാലിന് ഞാൻ വാക്കു ഉപസംഹരിക്കും. ശ്രദ്ധിക്കാം, സ്റ്റിവാർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അല്ലെ. സ്റ്റിവാർഷിപ്പ് എന്താ? സ്റ്റിവാർഷിപ്പ് ഓക്കെ, കാര്യവിചാരകത്വം. കാര്യവിചാരകത്വം നമ്മൾ ചിന്തിച്ച് അവസാനം നിർത്തിയത് ഇങ്ങനെയാണ്. ദൈവമാണ് സർവത്തിന്റെയും ഉടമ. 24 സങ്കീർത്തനം 1 വാക്യം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആർക്കുള്ളതാ? ഭവക്കാം സ്തോത്രം. അതുകൊണ്ട് ദൈവം നമുക്ക് അധികാരം തരുമ്പോൾ തന്നെ ആ അധികാരത്തിന് പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനെയും ഉടമയായ ദൈവത്തോട് കണക്ക് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. നമ്മൾ എല്ലാവരും ദൈവത്തിന് ആരാ? അക്കൗണ്ടബിളാ, കണക്ക് കൊടുക്കേണ്ടവരാ നമ്മൾ. ആ ഒരു ചിന്താ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞ ഇന്നലെ ക്ലാസ് നമ്മൾ നിർത്തിയത് ചില മേഖലകളിൽ കൂടെ പറഞ്ഞു. ഇത് മാക്സിമം ആ ഭാഗങ്ങളെ കവർ ചെയ്യാൻ ഞാൻ ഒരുക്കത്തോടെ നിൽക്കുകയാണ്. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ തന്നെ ഈ സ്റ്റിവാർഷിപ്പ് എന്ന ഈ വിഷയം തുടങ്ങുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ആദവമാരെ സിദ്ധിച്ച ശേഷം പറഞ്ഞു ഡൊമീനിയൻ, വാഴുക, റെയിൻ, നിങ്ങൾ വാഴുക, ഭരിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ വാഴുക എന്നൊക്കെ പറയുമ്പോൾ, ഇതിനെ ഡൊമീൻ ചെയ്യാൻ പറയുമ്പോൾ, ഇന്ന് ലോകത്തിൽ ഒരു തെറ്റായ അബദ്ധ ചിന്ത വന്നിരിക്കുന്നത് ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഹാവ് ഡൊമീനിയൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യ? എക്സ്പ്ലോയിറ്റ് ചെയ്യുക. എന്താ എക്സ്പ്ലോയിറ്റ് ചെയ്യുക? പ്രകൃതി നമ്മൾ എന്ത് ചെയ്യാം? ചൂഷണം ചെയ്യുക, ചൂഷണം ചെയ്യുക, മാക്സിമം ചൂഷണം ചെയ്യുക. വനനശീകരണം, അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനകത്തൊക്കെ ബിബ്ലിക്കൽ കാര്യങ്ങളുണ്ട് അതിനകത്തെല്ലാം. ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ട് ഒരു സംസാരിച്ചു. വളരെ കൃത്യമായ ദൈവം പറഞ്ഞത് നേഴ്സ് ഇറ്റ്, കീപ് ഇറ്റ്. ഈ പ്രകൃതി ഏറ്റവും മനോഹരമായി നേഴ്സ് ചെയ്യാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? സ്വാർത്ഥ ലാഭത്തിലൊന്നും ചെയ്തു ചൂഷണം. നിങ്ങൾ ഫോറസ്റ്റിലോട്ടൊക്കെ നോക്കിയാൽ ഫോറസ്റ്റൊക്കെ ഇങ്ങനെ 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 ഇലകൾ വീണ് 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 ഫോറസ്റ്റ് ബെഡുണ്ട്. എന്താ ഫോറസ്റ്റ് ബെഡ് എന്ന് പറയും? ഇലകൾ വീണ് അട്ടി 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 അട്ടിയായി കിടക്കും. മഴ പെയ്യുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? അവിടേക്ക് ഇറങ്ങും, ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പം പിന്നെ കുത്തൊഴുക്കുണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ വരവെല്ലാം പെട്ടിന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ഭൂമിയെ. വാഴാൻ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭൂമി എന്ത് ചെയ്യാം? എക്സ്പ്ലോർ ചെയ്യാനോ ഉദ്ദേശിച്ചു. അതുകൊണ്ട് വനനശീകരണം ഒരു വലിയ പ്രശ്നമായി. മലയിൽ വെള്ളം വീണാൽ കുത്തൊഴുകി നേരെ കുട്ടനാടെത്തു. അവിടെ വെള്ളപ്പൊക്കം, പാവങ്ങൾക്ക് വെള്ളപ്പൊക്കം, രാവി വെള്ളമില്ല, എങ്ങും വെള്ളം തട്ടി നിൽക്കുന്നില്ല. നെല്ല പോയി അറബിക്കടലിലേക്ക് എന്ത് ചെയ്യുക? പെട്ടെന്ന് ചേരുകയാണ്. അപ്പോൾ വാഴുക സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ പൊതുവെ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേർത്തത് നമുക്ക് തന്നെ ഒരു വിപത്തായി തീർന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവം വാഴുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചൂഷണം ചെയ്യാനല്ല, മറിച്ച് എന്ത് ചെയ്യണം? മനുഷ്യന് പ്രയോജനം വരുന്ന രീതിയിൽ ഈ പ്രകൃതി തിരിച്ചു നമ്മെ കൊത്താതിരിക്കത്തക്കവണ്ണം ഇതിനെന്ത് ചെയ്യണം? നേഴ്സിറ്റ്, ഇതിനെ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക, പരിപാലിക്കുക എന്ന അർത്ഥമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അധികാരം മനുഷ്യന് തരുമ്പോൾ തന്നെ ഈ അധികാരം മനുഷ്യൻ ചൂഷണം ചെയ്തതുകൊണ്ട് ഈ അധികാരത്തിന്റെ പരിധി മനുഷ്യനെ നഷ്ടപ്പെട്ടു. സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്ന കുറച്ച് ഭാഗമുണ്ട്. നാളെ നമ്മൾ ക്രിസ്ത്യാനിയും കഷ്ടത എന്ന ഭാഗത്ത്, അല്ലെങ്കിൽ സാത്താന്റെ സാത്താൻ ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ അവരുടെ പോരാട്ടത്തെ കുറിച്ചാണ് നാളെ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ അത് വരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. സാത്താൻ കർത്താവിനോട് പറയുന്നത് ഇതൊക്കെ ആരുടേതാണ്? എന്റേതാണ്. അപ്പം പാപം നിമിത്തം ഈ ഭൂമിയുടെ ഉടമാവകാശം ദൈവത്തിൻ്റെതാണെങ്കിലും അധികാരം പാര കൈവച്ചിരിക്കുന്നത് സാത്താന. യോഹനാന്റെ ലേഖനത്തെ വായിക്കുന്നു, സർവഭൂമിയും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഉടമാവകാശം ദൈവത്തിൻ്റെതാണെങ്കിലും ഇന്ന് ഇതിന്മേലൊരു വലിയ വ്യാപാരം സ്വർലോകത്തിൽ, ഭൂലോകത്തിൽ, അധോലോകത്തിൽ, ഈ മൂന്ന് മണ്ഡലങ്ങളിലും സാത്താന്റെ വലിയ വ്യാപാരമുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് തന്നെ പറഞ്ഞു, എന്നെ വീണു ഒന്ന് നമസ്കരിക്കുക, ഞാൻ നിനക്കിത് തരാം. അത് വലിയ ഒരു വലിയ ഭോഷ്ക, കാരണം ഉടമസ്ഥനോട് പറയാ തരാമെന്ന്. എന്ന് പറഞ്ഞാൽ അവന്റെ അധിശത്വം, അവന്റെ അധികാരം ഇതിന്മേലെല്ലാം ഉണ്ട് എന്നിട്ട് അവകാശവാദം സാത്താൻ ഉയർത്തുകയാണ്. എന്തായിരുന്നാലും സ്റ്റിവാർഷിപ്പ് അല്ലെങ്കിൽ ഈ കാര്യവിചാരകത്വം എന്ന വിഷയത്തിൽ നാം ദൈവത്തോട് അക്കൗണ്ടബിളായിരിക്കുമ്പോൾ, അക്കൗണ്ടബിളാകാൻ, നമ്മൾ തിരിച്ച് ദൈവത്തോട് പ്രതികരിക്കാൻ രണ്ടു മാർഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. മനസ്സിലായോ? നമ്മൾ ദൈവത്തോട് അക്കൗണ്ടബിളാന്ന് പറയുമ്പോൾ രണ്ടു രീതിയിലാണ് ഇന്ന് കാര്യങ്ങളുടെ പോക്കും. സകല മനുഷ്യരും, ലോകത്തിലെ എല്ലാ മനുഷ്യരും അക്കൗണ്ടബിൾ ആണ്. പ്രത്യേകിച്ച് ക്രിസ്തു ഭക്തരായ നമ്മൾ അധികം അക്കൗണ്ടബിൾ ആണ്. കാരണം സത്യം പറഞ്ഞു പോയത്, കർത്താവിന്റെ മക്കളാണ് നമ്മൾ, കർത്താവിന്റെ രക്തത്തിന്റെ പേരുകളാണ് നമ്മൾ. ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ്. കാരണം ദൈവസൃഷ്ടി എന്ന രീതിയിൽ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. പക്ഷെങ്കിൽ സത്യം മനസ്സിലാക്കിയ, വചനം മനസ്സിലാക്കിയ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന രീതിയിൽ, ക്രിസ്തു ഭക്തർ എന്ന രീതിയിൽ നമ്മൾ എന്താ കൂടുതൽ അക്കൗണ്ടബിൾ ആണ്. കാരണം സത്യം നമ്മൾ ഗ്രഹിച്ചതുകൊണ്ട്. അപ്പൊ ഇന്ന് പൊതുവേ ദൈവത്തോട് അക്കൗണ്ടബിളായ മുഴുവൻ മനുഷ്യരും, ക്രിസ്ത്യ വിശ്വാസികളായ നമ്മൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യം പറയുമ്പോൾ അത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റു കാര്യത്തെക്കുറിച്ച് പോകുന്നില്ല, ദൈവമക്കളായ നമ്മുടെ കാര്യം ചിന്തിക്കുമ്പോൾ രണ്ടു രീതിയിലാണെന്ന് അക്കൗണ്ടബിലിറ്റി മുമ്പോട്ട് പോകുന്നു. ഒന്ന് ക്രൂശിന്റെ മാർഗം, മറ്റൊന്ന് വേർഡ്ലി വേസ്, ലോകപരമായ വഴികൾ. ക്രോസ് ആൻഡ് വേർഡ്ലി വേസ്. There are two choices before us. There are two choices. First one is cross. Another one is the way of cross. Another the way of world. അപ്പോൾ ക്രൂശിന്റെ വഴിയും ഉണ്ട്, പിന്നെന്തുണ്ട്? ലോകത്തിന്റെ വഴിയും ഉണ്ട്. ഇന്ന് ദൈവമക്കളുടെ പോലും ഇത് രണ്ടും ഒരുപോലെ പ്രബലമായി നിൽക്കുകയാണ്. സത്യമറിയുന്ന ദൈവമക്കൾ പോലും ചില കാര്യങ്ങളിൽ ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തീയ പ്രമാണത്തിന് വഴി തിരഞ്ഞെടുക്കുന്നു. മറ്റു ചിലർ, ചില സന്ദർഭത്തിൽ അതേ ആൾക്കാർ ലോകത്തിന്റെ വഴി എന്ത് ചെയ്യാറുണ്ട്? തിരഞ്ഞെടുക്കാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? രസകരമായ കാര്യം പറയാം. ത്രിവാണ്ടത്ത് കഴിഞ്ഞിടയ്ക്ക് ഒരു ഉപദേശി ഇങ്ങനെ സൈക്കിളിൽ പോവാം, സന്ധിക്ക സൈക്കിളിൽ പോകുമ്പോൾ RSS-കാരും ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് വരുന്ന സമയമൊക്കെ നോക്കി, കാരണം അവർ യോഗത്തിന് പോകുന്ന വരുന്ന നോക്കി, ഉപദേശി ഇട്ട് നല്ല അടിയും കൊണ്ടു, സൈക്കിളും താഴെ വീണ് ഉപദേശി രണ്ടും കുറേ കടിച്ചു. ഉപദേശി അതെല്ലാം കൊണ്ടു, സ്വത്രമൊന്നും പറയാൻ പോയില്ല കേട്ടോ, ഉപദേശി അടിയെല്ലാം കൊണ്ടു. അപ്പൊ അതൊക്കെ സൈക്കിൾ എടുത്തോണ്ട് പുള്ളി അങ്ങോട്ട് പോയിട്ട് അങ്ങ് സൈക്കിളെ കൊണ്ട് വെച്ചിട്ട് പുള്ളി കൊണ്ട് വന്നു. പുള്ളിക്ക് ഇച്ചിരി സംഗതിയൊക്കെ അറിയാറുണ്ടാണ്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവർ അടി കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദേശ തല്ലിയ സന്തോഷത്തിൽ കലിങ്കലെ ഇങ്ങനെ ഇരിക്കുകയായി രണ്ടുപേര്. തിരിച്ച് ഉപദേശി കൊണ്ട് വന്നിട്ട് രണ്ടിനെ ഒന്നുപോലെ അങ്ങ് പെരുമാറി, നന്നായിട്ട് പെരുമാറി. അടി കൊണ്ടോണ്ടി രണ്ടുപേരും പറയാ, ക്ഷമിക്കണേ ഉപദേശി ആന്ന് വിചാരിച്ച് അടിച്ചതാണെന്ന്. ക്ഷമിക്കണേ ഉപദേശി ആണെന്ന് വിചാരിച്ച് അടിച്ചതാണെന്ന്. നോക്കെ സങ്കട പോയ പോ. അപ്പം ദൈവദാസൻ അടി കിട്ടിയപ്പോൾ ക്രൂശിന്റെ വഴിയുണ്ടല്ലേ, ക്രൂശിന്റെ വഴിയുണ്ട്, പിന്നെന്തുണ്ട്? ആദ്യം പുള്ളിയെല്ലാം വാങ്ങിച്ചിട്ട് രണ്ടാ പിന്നെ എന്ത് ചെയ്തു? ആദ്യം ക്രൂശിന്റെ വഴി കൂടെ വന്നിട്ട് പുള്ളി പിന്നെന്ത് ചെയ്തു? ലോകത്തിന്റെ വഴി കൂടെ തിരിച്ചടപ്പെട്ടു. ഈ നാട്ടിലൊക്കെ ഈ നമുക്ക് ഉദേശിമാർക്ക് ഉപദ്രവം കിട്ടുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതികൾ പലതാ, റിയാക്ട് ചെയ്യുന്ന രീതി പലതാ. മൂന്ന് പ്രധാന രീതിയുണ്ട്, മൂന്ന് രീതി. സാധാരണ നമ്മൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, നമ്മളെ അടിക്കുകയോ, സുവിശേഷ നിമിത്തോ അവരുടെ കാര്യം പറഞ്ഞു, സുവിശേഷ നിമിത്തമുള്ള കാര്യം പറഞ്ഞു, അടി വന്നാൽ നേരെ പെറ്റീഷൻ കൊടുത്ത് മാരെ പൊക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഒരെ പിടിച്ച് ജയിലിടുക, അടി കൊടുക്കുക, പോലീസ് കയറ്റി കണ്ട പെരുമാറുക. അതാണ് ഒരു വഴി. ഒരു വലിയ പ്രശ്നമുണ്ട് ആളോട്, പിന്നെ ജീവിതകാലത്ത് സുവിശേഷം പറയാൻ പറ്റില്ല. മനസ്സിലായതുണ്ടോ? ഒരു വഴി. രണ്ടാമത്തെ വഴി പറയാം. രണ്ടാമത്തെ വഴി, ഒരു പ്രശ്നമുണ്ടായാൽ ന്യൂനപക്ഷം എന്ന രീതിയിൽ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നില്ല കേസ്. എന്നെങ്കിലും ന്യൂനപക്ഷങ്ങളിൽ കൂടെ പീഡയുണ്ടായോ ഇല്ലയോ എന്നൊരു കണക്കെടുപ്പ് വന്നാൽ ഉണ്ടെന്ന് തെളിയാൻ വേണ്ടി നമുക്ക് വേണം എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അവിടെ പറയുന്നു, ഇത് രജിസ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ, ഈ പ്രതിയെ ഒന്നും ചെയ്തേക്കരുത്, ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യവും ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെ സംഭവം നടന്നു എന്നാലും ഒരു തെളിവ് വേണം. അതിന് പറ്റുന്നേ ഉള്ളൂ, ഇയാളുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, ഒരു രീതിയിൽ അറസ്റ്റ് ചെയ്തേക്കരുത്, കേസ് ചാർജ് ചെയ്യരുത്. ഇതാണ് രണ്ടാമത്തെ വഴി, മനസ്സിലാകുന്നുണ്ടോ? അത് രേഖയ്ക്ക് വേണ്ടി മാത്രം. മൂന്നാമത്തെ വഴി ആണ് ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന വഴി. വിശുദ്ധ ബൈബിൾ അതാ കാണുന്നത്, തരുന്നതെല്ലാം കിട്ടുന്നത് എന്ത് ചെയ്യുക? സ്തോത്രം പറഞ്ഞ് മേടിക്കുക, ഒരു പ്രതികാരമില്ല. പിന്നെ അതാരാ? പൗലോസൊക്കെ, പത്രോസൊക്കെ, പത്രോസ് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിൽ കോലുകൊണ്ടടിക്കപ്പെട്ടതും ചാട്ടവാറുകൊണ്ടടിക്കപ്പെട്ടതും അതുപോലെ മറ്റേ കല്ലേറും ആപത്തും പട്ടിണിയും പൈതാഹവും കള്ളസഹോദരമാരാപത്തും കടലിലാപത്ത് കരയിലാപത്തും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സുവിശേഷത്തിന് വേണ്ടി കൈയും നീട്ടി പണ്ട് കൊടുത്തതാ, ഇപ്പൊ സുവിശേഷത്തിന് വേണ്ടി കൈയും നീട്ടി എന്ത് ചെയ്യാ? വാങ്ങുന്നു. പത്രോസിന് അടികിട്ടുമ്പോൾ, യോഹനാൻ അടികിട്ടുമ്പോൾ സന്തോഷത്തോട് പോകുക തിരുനാമത്തിന് വേണ്ടി എന്റെ ദൈവത്തിൽ. ശ്രദ്ധിക്കണം, എന്തോ സന്തോഷമാണെന്നറിയോ? ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവത്തിന് എന്താണ് തല്ലു വരുന്ന സന്തോഷമല്ലേ? അതെന്തോ ഭാഗ്യമായ സംഗതിയാ. അതുകൊണ്ട് ഇതാണ് മൂന്നാമത്തെ വഴി. ഇല്ല, ദൈവം അവരോട് ചോദിക്കുന്ന ചോദിച്ചോട്ടെ, ചോദിക്കണ്ട, അവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം. മൂന്ന് വഴിയുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ അക്കൗണ്ടബിലിറ്റിയില് ക്രൂശിന്റെ വഴിയുമുണ്ട്, ലോകപരമായ വഴിയും ഉണ്ട്. ഈ രണ്ട് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇഫ് വി എക്സ്ചേഞ്ച് ദ ക്രോസ് വിത്ത് വേർൾഡ്ലി തിങ്സ്, ജീസസ് മേ സേ സാത്താൻ ഗോ ഫോർ മീ. ക്രൂശിന്റെ വഴിക്ക് പകരം ലോകത്തിന്റെ വഴിയിലൂടെ നമ്മെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, പ്രതികരിക്കുകയാണെങ്കിൽ, ക്രൂശിനെ വഴിയെടുക്കാതെ ലോകപരമായ വഴിയിലൂടെ നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ദൈവസ്ഥാനത്തിൽ അക്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വസ്തതയില്ലാതെ നമ്മൾ അക്കൗണ്ടബിൾ അല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായാൽ, കർത്താവ് നമ്മെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച സകലത്തിന്മേലും നമ്മുടെ പാത വഴി ഏതായിരിക്കണം? ക്രൂശിന്റെ വഴിയായിരിക്കണം. സ്തോത്രം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല, പിന്നെന്താ അത്? കോട്ടലിടിപ്പോൻ ശക്തിയുള്ളത്. അത് നമ്മൾ വരുന്നുണ്ട് ഭാഗത്തേക്ക്. അപ്പോൾ നമുക്കൊരിക്കലും ക്രൂശിന്റെ വഴിയെ ലോക വഴിയുമായിട്ട് വെച്ചു മാറാൻ പറ്റില്ല. വചനം പറയുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം ദുഷ്ടങ്കിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. യേശു കർത്താവിനോട് അന്നുള്ള യഹൂദന്മാര് വന്ന് കർത്താവിനെ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5:15-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. യേശു ദൈവത്തോട് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരുന്നു. ഹി വാസ് ഓൾവേസ് അക്കൗണ്ടബിൾ ടു ഹിസ് ഫാദർ. തന്നെ അയച്ച ദൗത്യ നിർവഹണത്തിൽ യേശു കർത്താവ് എപ്പോഴും ദൈവത്തോട് ആരായിരുന്നു? അക്കൗണ്ടബിൾ ആയിരുന്നു. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃകയാണ്. കർത്താവിനെ ഉപദ്രവിക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വായിച്ചു, ജോൺ ചാപ്റ്റർ 5:15-17. ഉപദ്രവിച്ചു. ഇവിടെ രേഖപ്പെടുത്തിരിക്കുന്നത് എന്താ വായിക്കുന്നത്? എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ഞാൻ പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജീസസ് വാസ് അക്കൗണ്ടബിൾ. കണ്ണെ പീഡിപ്പിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന്. ഞാൻ പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവർത്തി ഞാൻ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. കർത്താവ് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരുന്നു. ശ്രദ്ധിക്കണമേ, നമുക്കും ഈ ഉറപ്പുണ്ടായിരിക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത്. കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ് ഞാൻ ചെയ്യുന്നത്. നാളെ ആ ഭാഗം വരുന്നുണ്ട്. ഒരിക്കൽ എന്നോട് കർത്താവ് പറഞ്ഞു, കുഞ്ഞെ നീ ആവശ്യമില്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിന്നെ ഏൽപ്പിക്കാത്ത കയറി നമ്മളങ്ങ് എന്ത് ചെയ്യുക? തിരക്ക് പിടിക്കുക. സുശേഷ വേല എന്ത് ചെയ്യുക? തിരക്ക് പിടിക്കുക. നമുക്ക് അനാവശ്യമായിട്ടുണ്ടാകുന്ന തിരക്ക് പോലും നമ്മെ മറിക്കാനുള്ള സാത്താന്റെ പരിപാടിയാണെന്നുകൂടെ നിങ്ങൾ മനസ്സിലായിക്കോണം. അങ്ങനെ പേടിയുണ്ട് കേട്ടോ. ചിലരെ പുറകോട്ട് വച്ച കിട്ടത്തില്ല, അപ്പൊ സാത്താൻ എന്ത് ചെയ്യും? മുമ്പോട്ടുന്തു. അതിന്റെ അർത്ഥം അറിയോ? ഓവർ ബാഡൻ. പ്രാർത്ഥിക്കാൻ പോലും പേഴ്സണൽ പ്രേയർ ഇല്ല, പേഴ്സണൽ വചന ധ്യാനം ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിൽ എപ്പോഴും സുശൂഷകൻ. ആ അനുഭവത്തിൽ തന്നെ സുശൂഷനാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിപരമായ ഒരുക്കവും ബലവും കർത്താവുമായ ഒരു ബന്ധവും ഒക്കെ എപ്പോഴും ഇല്ലെങ്കിൽ സുശൂഷ എന്ന് ഞാൻ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ തന്നെ അപകടകരമായി തീരും. കാരണം ഞാൻ പറഞ്ഞത്, ഏൽപ്പിക്കാത്തത് നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ടി വരുമ്പോഴുള്ള പ്രശ്നമാക്കുന്ന ആ ഓവർ തിരക്ക് നമുക്കൊരു അപകടകരമായ സംഗതിയായി തീരും. ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 1:26-28 വാക്യത്തിലൊക്കെ ദൈവം ഡൊമിനിയൻ ചെയ്യാൻ, ഭൂമിയെ ഭരിക്കുവാൻ അധികാരം കൊടുത്തത് വായിക്കുന്നുണ്ട്. ദൈവം മനുഷ്യന് ഒത്തിരി അധികാരം കൊടുത്തു. നമുക്കറിയാലോ എല്ലാ മൃഗങ്ങളെയും ആദവന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവനിട്ട പേരൊക്കെ എന്തായി? പേരായി. എല്ലാം എന്ത് പഞ്ചഭുക്ഷം അടക്കിയ ഓരോ മൃഗങ്ങൾ വന്ന് നിൽക്കുന്ന ആദവന് മുമ്പിൽ. ആദവൻ പേരിട്ടു എലഫന്റ്. എലഫന്റ് എന്നൊന്നും അല്ല പറഞ്ഞ കേട്ടോ, എലഫന്റ്, ലയൺ എന്നൊക്കെ പറഞ്ഞ പേരിട്ടതൊക്കെ എന്ത് ചെയ്തു? എല്ലാം അങ്ങനെ പേരായി. ശ്രദ്ധിക്കണം നമ്മൾ. പക്ഷേ ഒരു കാര്യം, ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രിവിലേജ് അല്ല, പദവിയല്ല, മറിച്ച് റെസ്പോൺസിബിലിറ്റി. അപ്പോഴും അധികാരം എപ്പോഴും പ്രിവിലേജ് എന്നതിലുപരി എന്താണ്? റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ? നമുക്കൊരു അധികാരം ഉണ്ടെങ്കിൽ, ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ, അത് നിമിത്തം നമുക്ക് വരുന്ന ഒത്തിരി ധാരാളം അല്ല ഞാൻ പറഞ്ഞ പദവികളുണ്ട്. നമുക്ക് സെക്രട്ടറിമാർ വരാം, നമുക്ക് വാഹനം വരാം, പേഴ്സണൽ വാഹനം വരാം, നമുക്ക് ഒത്തിരി ധാരാളം കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമ്മളൊക്കെ മന്ത്രിമാരൊക്കെ നോക്കിക്കോ, ഒരു പൊസിഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ യാത്ര, ഭക്ഷണം, അവർ വെള്ളം കുടിച്ചാൽ അതെ, അതുപോലെ തന്നെ അവരുടെ വണ്ടി, അവരുടെ പെട്രോള്, ഡീസല്, അവർ താമസിക്കുന്ന വീട്, അതുപോലെ തന്നെ അവരുടെ സെക്രട്ടറിമാര്, അവർ ചെയ്യുന്ന സകല കാര്യവും ആർക്കുള്ളതാ? ആരും ചെലവില്ല, ഗവൺമെന്റ് ചെലവില്ല, അതെല്ലാം പദവിയല്ലേ, എല്ലാം പദവിയാ. ഒരു സ്ഥലത്ത് പോയി നിന്നാൽ ഡോറ് പോലും നമ്മൾ തുറക്കണ്ട, ഡോറ് വരെ തുറന്ന് ആൾക്കാരെ പുറത്തിറക്കിക്കോളും. ഒത്തിരി പദവിയുണ്ട്. പക്ഷെങ്കിൽ അധികാരം പദവിക്ക് വേണ്ടിയാണോ? പദവി കൈയാളാനാണോ? പദവി കൈയാളാൻ അധികാരം ഉപയോഗിച്ചാൽ അടുത്ത ടേൺ കിട്ടത്തില്ല. പദവി ഉത്തരവാദിത്വം എപ്പോഴും, സോറി, അധികാരം എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പദവിയല്ല, പദവിയേക്കാൾ ഉപരി എന്താണ്? ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആദവഹവുമാർക്കും പരമ്പരകളായ മനുഷ്യർക്കും ഭൂമിയിൽ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനത്തിൽ അതെന്താ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലൂടെയുള്ള പദവികൾ കൈയാളുക എന്നതിലുപരി ഉത്തരവാദിത്വ നിർവഹണമാണ് അതിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സകല കാര്യത്തിലും നമുക്കെന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. ഞാനിവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇലക്ഷൻ ബ്രിങ്സ് പ്രിവിലേജ്, പ്രിവിലേജ് ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി, ഇഫ് വി ഫെയിൽ ഇൻ റെസ്പോൺസിബിലിറ്റി ദർ ഈസ് പണിഷ്മെന്റ്. നാല് പദമാണ്, ഇലക്ഷൻ, പ്രിവിലേജ്, റെസ്പോൺസിബിലിറ്റി, പണിഷ്മെന്റ്. അപ്പോൾ ഇലക്ഷൻ ബ്രിങ്സ് പ്രിവിലേജ്, ഒരു കാര്യം ഒരു സ്ഥലത്തേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് പദവിയുണ്ട്. ബട്ട് പ്രിവിലേജ് ബ്രിങ്സ് റെസ്പോൺസിബിലിറ്റി, അത് ഉത്തരവാദിത്തെ കാണിക്കുന്നു. അതാ ഞാൻ ഓർപ്പിച്ചത്. ആ പദവി നമ്മൾ, ആ പ്രിവിലേജ് ഉത്തരവാദിത്തത്തെ കാണിക്കുന്നെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എന്തുണ്ട്? നിശ്ചയമായിട്ടും പണിഷ്മെന്റ് ഉണ്ട്, ശിക്ഷയുണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് കർത്താവ് ഈ ഭൂമിയിൽ അധികാരം തന്നിരിക്കുന്നത്, മനുഷ്യന് തന്ന അധികാരം, അല്ലെങ്കിൽ ഇന്ന് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഞാൻ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ്, അത് ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണ്, അതിൽ അനുഗ്രഹം അനുഭവിച്ചു തീർക്കുന്നതിലുപരി ദൈവത്തോട് ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കാൻ കഴിയുന്ന, അക്കൗണ്ടബിൾ, കണക്ക് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള ബോധ്യത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് എപ്പോഴും ഇടയായിത്തീരണം. ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു പദമാണ് ഉപനിധി. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത് ഉപനിധി. ബൈബിൾ തിമൊഥെയൊസിന്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായം 12-14 വാക്യങ്ങൾ, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:12-14, അതുപോലെ തന്നെ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1:12-14, ദെൻ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:20. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഉപനിധി എന്ന പദം. ഉപനിധി, ചില പറഞ്ഞത് കർത്താവായ ഉപനിധി എന്നാണ്, അത് തെറ്റാ. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു തോന്നുന്നു, അതിന് കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. ഉപനിധി കർത്താവല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി കാക്കുവാൻ ശക്തൻ എന്നാ പറഞ്ഞത്. ഉപനിധി ആരല്ല? ക്രിസ്തുവല്ല. ഉപനിധി എന്താ? വാട്ട് ഗോഡ് ഹാസ് ഗിവൻ അസ്, ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ് ഉപനിധി. അത് കാക്കാൻ തന്നവൻ ആരാ? വിശ്വസ്തന. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യം കാക്കുവാൻ അവൻ ആരാ? ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിന് 14-ാം വാക്യം വായിച്ചേ, കുറച്ച് വ്യക്തമാകും. 14 കണ്ടോ, ആ നല്ല ഉപനിധി, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്നു. തിമൊഥെയൊസ് 1:6 നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലയോ തിമൊഥെയൊസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊള്ളണം. കണ്ടോ, റെസ്പോൺസിബിലിറ്റി, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നമ്മൾ എന്ത് ചെയ്യണം? കാക്കണം. ജ്ഞാനമെന്ന് വ്യാജമായ പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വിദാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞിരിക്കുക. ആ ജ്ഞാനം സ്വീകരിച്ച പലരും വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച് ഉപനിധി കാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് കർത്താവ് കാക്കുവാൻ, ദൈവം ശക്തനാണ്, പരിശുദ്ധാത്മാവിനെ നൽകിയതും നമ്മെ കാക്കുവാൻ, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെങ്കിൽ അത് കാക്കാനുള്ള ഉത്തരവാദിത്വവും സൂക്ഷ്മത ആരുടെ പക്കലാ? നമ്മുടെ പക്കലാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, രസകരമായ ഒരു ദൈവശാസ്ത്രം പറയാൻ പോവാം. അത് കൊസുക്കെ കൊയാമോ എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരൻ ഇറക്കിയത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അംഗീകരിക്കപ്പെട്ട വിശാലമായ ദൈവശാസ്ത്രം ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു ചിന്തയാണ്. ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവനെന്റെ ഉപനിധി കാക്കാൻ ശക്തൻ. പിന്നെ പറയുന്നു പരിശുദ്ധാത്മാവനാൽ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കപ്പെടുന്നു. ഇത് ദൈവത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? ആണോ? അല്ല. ഒന്ന് തിമൊഥെയൊസിൽ 6:20 പറയുന്നു, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി നീ എന്ത് ചെയ്യണം. അപ്പൊ ഈക്വലി ദൈവവും പരിശുദ്ധാത്മാവും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമുക്കും ഒരു സൂക്ഷ്മതയും കരുതലും വേണം ലക്ഷ്യമായിട്ടും. പിന്നെ ബ്രദർ സഭയുമായിട്ടുള്ള നമ്മുടെ ചെറിയൊരു പ്രശ്നം, രക്ഷയെ കുറിച്ചുള്ള പ്രശ്നം അവിടെ അവിടെ തൊടത്തില്ല ഞാൻ കേട്ടോ, അപ്പൊ ഒന്നും ചോദിച്ചേക്കാൻ തുടങ്ങും. അനങ്ങാൻ പറ്റത്തില്ല, ഒരു 2.5-3 മണിക്കൂർ പോരാ അവിടെ തൊട്ടുപോയാൽ. അതൊന്നും ചോദിച്ചേക്കരുത് ഇപ്പം. അപ്പം അവിടെ രക്ഷയുടെ ഭദ്രതയെ കുറിച്ചൊക്കെ പറയുമ്പോ ഇതൊക്കെ കാര്യങ്ങൾ. അപ്പം നിശ്ചയമായിട്ടും ഈക്വലി ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ പ്രൊവിഡൻസ് പോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ദൈവം കാത്തോളൂ, പരിശുദ്ധാത്മാ കൂടെ ഉണ്ട്, ഉപനിധി കാക്കും പറഞ്ഞ് നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ഒക്കെ ഇല്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, കരുതുക, സൂക്ഷിക്കുക എന്നൊക്കെ വചനത്തിലെ വചനം ശ്രദ്ധിക്കണം. നെമത്യോസ് പറയാണ്, പൗലോസ് പറയുന്നുണ്ട്, നീ അത് തർജ്ജനം ചെയ്യണം, നീ കൽപ്പിക്കണം, നീ ഉപദേശിക്കണം. കണ്ടോ? ഉപദേശിക്കണം, കൽപ്പിക്കണം, തർജ്ജനം ചെയ്യണം എന്നൊക്കെ പറയുന്ന പദങ്ങൾ ദൈവജനത്തെ ആത്മീയ കാര്യങ്ങളിൽ പ്രചോദിപ്പിക്കുവാൻ അധികാരത്തോടെ നീ അത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽപ്പിക്കണം, ചില സമയത്ത് എപ്പോഴും ഉപദേശിക്കുക മാത്രമല്ല, അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കണം, ഉപദേശിക്കണം എന്ന് മാത്രമല്ല, ചില സമയത്ത് എന്ത് ചെയ്യണം, കൽപ്പിക്കണം, ചില സമയത്ത് തർജ്ജനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നോടെ. അപ്പൊ ആ ഭാഗം നിന്നോണേ കൊസുകേരം ഓർത്തോണം. ഇടയ്ക്ക് വേറെ കാര്യം കഴിഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഒരു തമ്പിച്ചാനുണ്ടാകും, ദീപ്യം എന്ന് പറഞ്ഞ അച്ഛൻ. എന്നോട് ഒരു പാസ്സേ, ഒരു വലിയ അധികാരമുള്ള പണമുള്ള ഒരാളാണ്, തർജ്ജന ചെയ്യാൻ പാഷ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചോട്ടോ, അങ്ങനെ പ്രശ്നമൊന്നും സഭയിലില്ല, സന്തോഷം. ഞാൻ പറഞ്ഞു ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു. എന്റെ അന്നേരം പറഞ്ഞു, ആ നമ്മളൊന്നും അങ്ങനെ ചെയ്തൊന്നും ഇല്ല, ചെയ്താൽ വിഷയം അറിയുകയും ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ടി പി എം ആയിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞു, ഉദാഹരണം പറയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെന്നൈ ചെന്നിറങ്ങിയാൽ എന്തോ എം എം എ ജെ കപ്പോ കമ്പനി എന്നൊരു കമ്പനി ഉണ്ട്, എം എ ജെ കപ്പ് ഉണ്ട്, നിങ്ങൾ അവിടെ കാണാം ചെന്നൈ എന്നിറങ്ങിയാൽ, റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങിയാൽ കാണാം. എന്തോ ഒരു കൊച്ചു കാര്യത്തിന് ടി പി എമ്മിന്റെ ചീഫ് മാസ്റ്റർ പറഞ്ഞു, ജേക്കബച്ച 6 മാസത്തേക്ക് മിണ്ടിയാകരുത്, സാക്ഷ്യം പറഞ്ഞേക്കരുത്. പറഞ്ഞു ടി പി എം പാസ് പറഞ്ഞു. പക്ഷേ ജേക്കബച്ച എന്ത് ചെയ്തു, 6 മാസം സാക്ഷ്യം പറയാതെ കോടീശ്വരനാന്ന് ഓർത്തോണം, കോടീശ്വരനാ വലിയ കമ്പനികള മിണ്ടാതിരുന്നിട്ട് 6 ആഴ്ച തകഞ്ഞപ്പോൾ കണ്ണുനീരോടെ ഇരുന്നിട്ട് സാക്ഷ്യം പറഞ്ഞു. സത്യത്തിൽ ആ ഡിസിപ്ലിൻ ഒക്കെ ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. സി, പറയാൻ ഉദ്ദേശിച്ച് തയ്യാറുമായി, അതനുസരിച്ച് ദൈവസന്നിധി താഴാൻ അദ്ദേഹവും തയ്യാറായി. ആ സത്യത്തിൽ അതൊക്കെയാണ് ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗം, രണ്ടു ഭാഗവും പ്രധാന സംഗതി. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് കുസുക്കുമായുടെ കാര്യം, ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പ്രൊവിഡൻസ് ഉണ്ട്, ദൈവം നമ്മെ കാക്കും സൂക്ഷിക്കും. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ഇല്ലേ, ഇല്ലേ, ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. അപ്പൊ അതിന് പറയുന്ന അദ്ദേഹം അത് പറയാൻ വേണ്ടി വളരെ നാടൻ തിയോളജി അവരുടെ എല്ലാം, വാട്ടർ ബബലോ തിയോളജി, മങ്കി തിയോളജി, പിന്നെ ക്യാറ്റ് തിയോളജി, ഇതൊക്കെയാണ് ഉള്ള തിയോളജി. ഭയങ്കര രസകരമായ നാടൻ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള തിയോളജി അദ്ദേഹം വന്നു. കൊസുക്കെ കൊയാമ വലിയ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കി കാര്യം. അപ്പം ഈ ഈ ക്യാറ്റ് തിയോളജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ്, പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. എന്താ പ്രൊവിഡൻസ്? ദൈവം നമ്മളെന്ത് ചെയ്യും, ദൈവം തന്നെയാണ് നമ്മളെ പരിപാലിക്കുന്ന ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. എന്നറിയോ, പൂച്ച, തള്ളപ്പൂച്ച, കൊച്ചു കുട്ടിപ്പൂച്ച എന്ത് ചെയ്യും, അതിന്റെ കുഞ്ഞിനെ എങ്ങനെ പിടിക്കുന്നത്, കടിച്ചാ പിടിക്കുന്നത് അല്ലേ, അല്ലേ, അങ്ങനാണോ? കണ്ടിട്ടില്ലേ, മക്കളൊന്നും കണ്ടിട്ടില്ലായിരിക്കും. ആ, ഇവിടെ പൂച്ച ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവിടെ നോക്കിയാൽ പൂച്ച. അപ്പോ തള്ളപ്പൂച്ച കൊച്ചു കുഞ്ഞിനെ കടിച്ചു പിടിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദാറ്റ്സ് എ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. അവിടെ തള്ളയാണ് എന്ത് ചെയ്യുന്നത്, ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്, കുഞ്ഞിനെ കടിച്ചു പിടിച്ചിരിക്കുക. പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു, പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇതാണ് ക്യാറ്റ് തിയോളജി. എന്നാ മങ്കി തിയോളജി നോക്കിയേ, തള്ളമങ്കി കുഞ്ഞോട് പറയാ, താ എന്റെ ശരീരം നിനക്ക് വിട്ടു വന്നിരിക്കുക, കടിച്ചു കിടന്നോണം. അവ കൊച്ചു കൊച്ചു കുരക്ക് എന്ത് ചെയ്യുക, മങ്കി തള ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കുക. ദാറ്റ്സ് മങ്കി തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രൊവിഡൻസ് മാത്രമല്ല അതുണ്ട്, പക്ഷെങ്കിൽ ദൈവകൃപയിൽ കടിച്ചു തൂക്കി കിടക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടാ. മനസ്സിലായോ? നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ട് നമ്മുടെ ആത്മജീവിതത്തിൽ. നമുക്കൊരിക്കലും എങ്ങനെയും ജീവിച്ചിട്ട് എല്ലാ ദൈവത്തിന്റെ പ്രൊവിഡൻസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ദൈവത്തിന്റെ പ്രൊവിഡൻസ് ഉണ്ട്, പക്ഷെങ്കിൽ ആ ദൈവകൃപയിൽ കടിച്ചു തൂങ്ങി കിടക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ പ്രൊവിഡൻസും നമ്മുടെ ഈ ഉപനിധിയെ കുറിച്ചാണ് പറഞ്ഞത്. ഉപനിധി ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവരുടെ ഉപനിധി കാക്കുവാൻ ശക്തൻ ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മിൽ പകർന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്നു പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഭാഗത്തു നമ്മോടുള്ള ഉത്തരവാദിത്വമാണെങ്കിൽ, 1 തിമോത്തിയോസ് 6:20 പറയുന്നു, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപദ്രവം നീ കാത്തുകൊള്ളണം. ദാറ്റ് ഈസ് അവർ പാർട്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇത് ചേർന്ന് വരുമ്പോഴാണ് ആത്മീയ ജീവിതം എന്ത് ചെയ്യുന്നത്? സുന്ദരമാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 4:2 സ്മാഷിപ്പിന്റെ ഏറ്റവും കാതലായ വാക്യമാണ് നമുക്ക് കൊടുക്കാറുണ്ട്. 1 കൊരിന്ത്യർ 4:2 1 കൊരിന്ത്യർ 4:2 ഒന്നും രണ്ടും വാക്യം വായിച്ചു. ആദ്യമല്ലാന്നത് 1 വാക്യം മുതലേ. ശ്രദ്ധിക്കാം, ഗ്രഹവിചാരകൻ അതാണല്ലോ സ്റ്റിവാർഷിപ്പ്. അവിടെ വളരെ കാതലായ വാക്യമാണ്, നമ്മൾ ചിന്തിക്കുന്ന ചിന്താധാരയുടെ ഏറ്റവും കാതലായ വാക്യമാണിത്, സ്റ്റിവാർഷിപ്പിന്റെ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അവൻ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. വി ആർ ദ സ്റ്റിവാർഡ്സ്. എന്തിന്റെ? ദൈവിക മിസ്റ്ററീസ് ഓഫ് ഗോഡ്, ദൈവമർമ്മത്തിന്റെ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ് ഞങ്ങൾ. ആ ദൈവമർമ്മങ്ങളെ കുറിച്ച് സാധാരണ വേദപണ്ഡിതന്മാരെല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഗോസ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ, സുവിശേഷം. ദൈവ സുവിശേഷത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ് ഞങ്ങൾ എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വായിച്ചു ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ചയ്ക്ക് സന്ദർഭമുണ്ട്. എന്നാൽ മോസ്റ്റ്ലി ഇതാണ് അംഗീകരിച്ചിരിക്കുന്നത്, ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദ റിച്ചസ് ഓഫ് ഗോസ്പൽ അല്ലെങ്കിൽ അൺബ്ലമിഷ്ഡ് ഗോസ്പൽ ആൻഡ് ദ സേവിംഗ് ഗോസ്പൽ, അതാണ് ദൈവിക മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഗ്രഹവിചാരകന്മാർ ഞങ്ങൾ അതിനെ ഏൽപ്പിച്ചിരിക്കുക, അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവരാണ്, അതിന് ഞങ്ങൾ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ്. ഇതാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട്. അപ്പോൾ താൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു, മിസ്റ്ററീസ് ഓഫ് ഗോഡ് സുവിശേഷത്തിന്റെ അൺബ്ലമിഷ്ഡ് ഗോസ്പൽ ആണെങ്കിൽ, ദ റിച്ചസ് ഓഫ് ഗോസ്പൽ ആണെങ്കിൽ, സർവ്വമാനവജാതിക്ക് വേണ്ടി ദൈവം രക്ഷ അടക്കം ചെയ്തിരിക്കുന്ന രക്ഷയുടെ മർമ്മമാണെങ്കിൽ, അതിനെ ഗ്രഹവിചാരകം അത് കൈകാര്യം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുകയും കണക്കെടുക്കേണ്ടവരുമാണ് ഞങ്ങൾ. മാത്രമല്ല താൻ പറയുന്നത്, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഗ്രഹവിചാരകന്മാരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അവരാരായിരിക്കണം? ദേ മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ. അവരായിരിക്കണം വിശ്വസ്തരായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. വി ഓൾ ആർ സ്റ്റിവാർഡ്സ്. സഹോദരിമാരും കർത്താവിനെ സ്വീകരിച്ച യുവക്കളെ കുഞ്ഞുങ്ങളും നമ്മളെല്ലാം ആരാണ്? സ്റ്റിവാർഡ്സ്. അപ്പൊ നമ്മളിൽ എന്താ കർത്താവ് പ്രതീക്ഷിക്കുന്നത്? വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ. എല്ലാ കാര്യത്തിലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളിലും നമ്മൾ ദൈവസ്ഥാനത്തിൽ വിശ്വസ്തരാകണം. കാരണം വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നമ്മുടെ ചിന്ത മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, അങ്ങനെ അക്കൗണ്ടബിളായ ദൈവത്തിന് സ്റ്റിവാർഡ്സായ കാര്യവിചാരകന്മാരായ അക്കൗണ്ടബിളായ നമ്മൾ വിശ്വസ്തരായിരിക്കണമല്ലോ. നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ 3 പ്രധാന റിലേഷൻഷിപ്പിലാണ് ജീവിക്കുന്നത്, 3 ബന്ധങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. വി ഹാവ് 3 റിലേഷൻഷിപ്സ്. ണ്ടോ പ്രധാനമായി 3 ബന്ധങ്ങളുണ്ട് നമുക്ക്. ഒന്ന്, നമുക്ക് ദൈവവുമായുള്ള ബന്ധം. 2, ദാറ്റ് ഈസ് അവർസെൽഫ് ടു ഗോഡ്. ഒന്ന്, നമുക്ക് ദൈവവുമായുള്ള ബന്ധം, അതിന് നമുക്ക് വെർട്ടിക്കൽ എന്ന് പറയും, വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, ദൈവിക ബന്ധം. 2, നമുക്കുള്ള ബന്ധം, ദ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ള സഹസൃഷ്ടികളുമായുള്ള നമ്മുടെ ബന്ധം, വിത്ത് അതേഴ്സ്, മറ്റു മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം. അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ എന്ന് പറയാം, ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈവൻ ദൈവത്തിന്റെ സഭ. അവരുടെ ബൈബിൾ പറയുന്നു, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ ചെയ്യണം, അന്വേഷിക്കണം. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കണം. അപ്പോൾ അതൊരു വലിയ പ്രധാന കാര്യമാണ്, നമുക്കൊരു ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ട്. മൂന്നാമതൊരു ബന്ധമുണ്ട്, ദാറ്റ് ഇസ് ദിസ് ക്രിയേറ്റർ ഓർഡർ ഓർ ദ പ്രോപ്പർട്ടി വിച്ച് ഗോഡ് ഹാസ് ഗിവൺ അസ്. പ്രോപ്പർട്ടി, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? മൂന്നാമത്തെ എന്താ? Created world, or the creating order, or created order, the property of this world. ഈ ഭൂമിയിലെ സൃഷ്ടികളുമായി, മറ്റിതര സൃഷ്ടികളുമായി, അതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി എന്തു ആയിക്കോട്ടെ, ആ പ്രോപ്പർട്ടി എന്താന്ന് ഇനി ചിന്തിക്കാൻ പോകുന്നത്. പണം, ടൈം, ഈവൻ ദ ഹോൾ സ്ട്രക്ചർ, മൈൻഡ്, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്, ഫാമിലി, ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ അതൊക്കെ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഈ മൂന്ന് പ്രധാന റിലേഷൻഷിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന്, നമുക്ക് ദൈവമായുള്ള ബന്ധം. രണ്ട്, നമുക്ക് നമ്മുടെ സമൂഹവുമായുള്ള ബന്ധം. മൂന്ന്, ദ ക്രിയേറ്റർ ഓർഡർ. ഈ ലോകത്തിൽ മറ്റിതര സൃഷ്ടി, അതിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പല കാര്യങ്ങളുണ്ട്. ആ ഒരു ബന്ധത്തിലും കൂടെ നമ്മൾ ജീവിക്കുന്നത്. ഈ മൂന്ന് ബന്ധത്തിലും നമ്മൾ ദൈവത്തോട് ആരാണ്? അക്കൗണ്ടബിളാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മൂന്ന് മാനങ്ങൾ ഇൻ ത്രീ ഡയമെൻഷൻ. അവർ റിലേഷൻഷിപ്പ്, അവർ സ്റ്റിവാൻഷിപ്പ് can be defined in three dimensions. ഈ മൂന്ന് ഡയമെൻഷൻ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, with God, സാൽവേഷൻ, ദൈവകൃപ നമുക്ക് തന്ന ബുദ്ധി, ജ്ഞാനം അല്ല, ഈ കാര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല, അങ്ങനെ വ്യക്തിത്വത്തിന്റെ സകല അസറ്റ് ദൈവം തന്നതാണ്. ദൈവ കൃപ, കൃപ ഓരോ പറയുന്ന അവൻ തന്ന കൃപ ഞാൻ എന്താക്കിയില്ല, വ്യർത്ഥമാക്കിയില്ല. രക്ഷ, ഇതെല്ലാം ദൈവത്തിനോട് അക്കമുണ്ടുള്ള നമ്മൾ. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ കുറച്ചു നാളെ കൊട്ടിയും പാടുകയൊക്കെ ചെയ്തു, പിന്നെ രക്ഷയും കൃപയും ഒക്കെ വിട്ട് നമ്മൾ ജീവിച്ചു പോയെങ്കിൽ അക്കൗണ്ടബിൾ, അക്കൗണ്ടബിളാ. കർത്താവിന്റെ കൂഷ്മരണത്തെ കുറിച്ച് എബ്രായ ലേഖനം 6:4 പറയുന്നു, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് പിന്മാറിപ്പോയാൽ, അവിടെ കുറെ ക്ലോസസ് പറയുന്നുണ്ട്, വചനം കേട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി അനുഭവിച്ചു, ഇതെല്ലാം അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയാൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. പക്ഷെ അവിടെ ക്ലോസ് ഉണ്ട് കേട്ടോ, ക്ലോസ് ഉണ്ട്, അവിടെ ക്ലോസ് ഉണ്ട്. ആ ഒറ്റ വാക്യം വെച്ച് മാനസാന്തരപ്പെടുത്താൻ കഴിയില്ലെന്ന് അവിടെ അർത്ഥമാകുന്നില്ല. എന്റെ വേറെ ക്ലോസ് ഉണ്ട്. ആരോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ആ കാര്യം. ആ അപ്പോൾ അവിടെ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, പിന്മാറി ഒരാൾ പോയാൽ പിന്നെ തിരിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ, ആരൊക്കെ പിന്മാറിപ്പോയോ അവർക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് പ്രവേശനം ഇല്ലെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. 10:28 വാക്യം വായിക്കണം. എബ്രായലേഖനം 10:28 വായിച്ചാൽ ഒരു വിഷയം അങ്ങ് തീർക്കും. അവിടെ ഒരു സംശയം കയറി വരാം, അതുകൊണ്ടാണ് ഞാൻ അതോടെ പറഞ്ഞു വിടുന്നത്. 10:28 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവപുത്രനെ ചവിട്ടിക്കളയും, തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നതിനാണ് പിന്നെ രക്ഷയില്ലെന്ന് പറയുന്നത്. മൂന്ന് സ്റ്റേജുകൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മെ രക്ഷിച്ച ദൈവപുത്രനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചവിട്ടുന്നു, കർത്താവിനെ ചവിട്ടുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു. നമ്മെ ശുദ്ധീകരിച്ച രക്തത്തെ മാലിന്യം, അത് പുണ്യാഹരക്തം അല്ലേ, പുണ്യാഹരക്തമാ. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം. പ്രൈസ് ദി ലോർഡ്. ആ പുണ്യാഹരക്തത്തെ നമ്മൾ എന്ത് പറയുന്നു, മാലിന്യം. പിന്നെന്താ, കൃപയുടെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിന്ദിക്കുന്നു. ഈ മൂന്ന് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവനെ ഒരു രീതിയിൽ രക്ഷിക്കാൻ വഴിയില്ല. കാരണം അറിയാമോ, ഇന്നും ആനകൂലത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക രക്ഷാവഴി ഏത്? ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക വഴിയാ. ആ വഴി അവന് വേണ്ടെന്ന് പറഞ്ഞ് നിന്ദിച്ചു കളഞ്ഞാൽ, ചവിട്ടുകയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് അവന് വേണ്ടി വേറെ പാക്കേജ് ഉണ്ടോ, രക്ഷയുടെ വഴി ഉണ്ടോ? ഇല്ല. ആ സ്റ്റേജിൽ ഒരു എത്തിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നാൽ ഒരാള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എന്തൊരു കൊച്ചു കൊച്ചു കാര്യത്തിൽ പിന്മാറിപ്പോയാൽ അവനെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ലെന്നല്ല പറയുന്നത്. നിശ്ചയമായിട്ടും അനുതാപവും പാപബോധവും ഉണ്ടായി അനുദവിച്ച് മടങ്ങി വരുന്ന ഏതൊരു വ്യക്തിയെ കർത്താവ് സ്വീകരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഏകരക്ഷാവഴിയുടെ ഈ മാർഗങ്ങളെ ദുഷിച്ച് വേണ്ട എന്ന് പറയുന്നവരെ പിന്നെ ദൈവത്തെ രക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് 10:28 വെച്ച് നോക്കുമ്പോൾ നോ നോ ഹോപ്പ്, വേറെ വഴി ഇല്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. മടങ്ങി വരാം. ഞാൻ പറഞ്ഞ ഈ മൂന്ന് പ്രധാന ഡയമെൻഷനിലാണ് നമ്മൾ എല്ലാം ദൈവത്തോട് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു രക്ഷാ കൃപ ഈ കാര്യത്തിൽ വി ആർ അക്കൗണ്ടബിൾ. കർത്താവ് നമുക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട ദൈവം എന്ന രീതിയിൽ യേശുവിന്റെ ക്രൂശമരണത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിച്ചെങ്കിൽ ഹല്ലേലൂയ എന്നും 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 അതിലൂടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കർത്താവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് രക്ഷയുടെ സന്തോഷം അറിഞ്ഞ ഞാൻ എപ്പോഴും നിന്നോട് ഞാൻ അക്കൗണ്ടബിളാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹമായി നമുക്കൊരു വലിയ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മുടെ കൂട്ടുദൈവങ്ങളോട് മാത്രമല്ല, ഈ ലോകത്തോട്. എന്തുകൊണ്ടാ ലോകത്തോടെന്ന് പറയാൻ കാരണം, നമ്മൾ നേരത്തെ ചിന്തിച്ചു ഈ ലോകം വലിയൊരു ട്രാജഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. ലോകം തിരിച്ചറിയുന്നില്ല, പക്ഷെ ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തീർന്ന് ചിലടത്തെ വർഷത്തിൽ രക്ഷിക്കുക എന്നുള്ള യൂദാപ്പോസ്തലന്റെ വാക്ക്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്ക്, കർത്താവിന്റെ വാക്ക്, അത് ഹൃദയത്തിൽ പേറുന്ന ദൈവമക്കൾക്ക് കണ്ണുനീരോടെ ആത്മഭാരത്തോടെ ഈ നഷ്ടപ്പെടുന്ന ലോകത്തിന് വേണ്ടി കരയാൻ കഴിയണം. നിശ്ചയമായ ഒരു വലിയ ഉത്തരവാദിത്വം ഈ സമൂഹത്തിലുണ്ട്. മൂന്ന്, ഈ ക്രിയേറ്റഡ് വേൾഡ്, ഈ മുഴു പ്രപഞ്ചവുമായി നമുക്കൊരു ബന്ധമുണ്ട്. അത് മാത്രമല്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി, നമ്മെ ദൈവം തന്നിരിക്കുന്ന ചില, സൂക്ഷിക്കാൻ തന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൂടെ നമ്മൾ എന്താണ് അക്കൗണ്ടബിൾ ആണ്. ഈ മൂന്ന് പ്രധാന കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസ്, അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് വേണേൽ പറയാം. ഈ മൂന്ന് കാര്യങ്ങളാണ് സ്റ്റിവാർഷിപ്പിനോട് ബന്ധത്തിൽ മൂന്ന് പദങ്ങളാണ്, റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസ്, റിസോഴ്സസ്. റിസോഴ്സസ് ആണ് ഞാൻ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. റിസോഴ്സസ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന റിസോഴ്സസ്, നമ്മുടെ ഉറവിടങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പല കാര്യങ്ങൾ, അതാണ് റിസോഴ്സസ്. പഴയത്തിൽ ഒരു വാക്യം, മനോഹരമായ ഒരു പിക്ചർ നമുക്ക് ഇതിനോട് ബന്ധത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു കൂടാൻ നമുക്ക്. രാജാക്കന്മാരുടെ 1 20-40 34-40 വായിക്കാം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 20 വേഴ്സസ് 34 and 40. 40 വായിച്ചു ആദ്യം. വളരെ രസകരമായ ഒരു ഒരു അഭിനയമാണ് ഇവിടെ കാണുന്നത്. ആഹാബ് രാജാവിനെ ആക്രമിക്കാൻ അരാം രാജാവ്, അരാം അന്നത്തെ സിറിയ, സിറിയ സിറിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നെയ്ബർക്കുണ്ട്. അപ്പം അരാം രാജാവ് പിന്നെ ബൻഹദദ് വന്നു. ആഹാബാണ് ഇസ്രായേലിലെ രാജാവ്. ആക്രമിക്കാൻ വന്നപ്പോ ഭയങ്കര ഭയം അദ്ദേഹത്തിന്. അപ്പം പ്രവാചകൻ, ഒരു പ്രവാചകൻ ചെന്നൊരു പറഞ്ഞു, നീ ധൈര്യത്തോട് നിന്നോ, അവനെ തോപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ വിശദാംശങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ വളരെ അത്ഭുതമായ രീതിയിൽ വെറും 234 പേര്, പിന്നെ ഒരു 7000 വേറെ പടയാളികളും, മറ്റേ 32 രാജാക്കന്മാരെ വരുന്നത്, ബൻഹദദ് 32 രാജാക്കന്മാരെ കൂടെ വരുന്നത്, ഇവിടെ ചുരുങ്ങിയ 7000 പിന്നെ 234-35 പേരാ. അത്രയും പേര് കൂടി ഈ 32 രാജാക്കന്മാരെ സൈന്യത്തെ എന്ത് ചെയ്തു, തോൽപ്പിച്ചു. ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ. ദൈവം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിന്നെ ഞാൻ അറിയിപ്പിക്കാൻ പോവാ. കാരണം ഇവൻ ബാലിന്റെയും അച്ചയുടെ പുറകെ പോവാ, ഇടയ്ക്ക് അവനൊന്ന് ബോധം കൊടുക്കണമല്ലോ ദൈവം ആരാണെന്ന്. അതുകൊണ്ട് ആ യുദ്ധം വിജയിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൻ ഇനിയൊന്നും പഠിച്ചിട്ടില്ല, അടുത്ത വർഷം ഇനി യുദ്ധത്തിൽ വരും എന്ന് പറഞ്ഞു. ഈ 20-ാം അധ്യായത്തിന്റെ മുഴുവൻ കഥയാണ് പറഞ്ഞത്, വലിയൊരു അധ്യായം അത്. അപ്പൊ ഇനിയും യുദ്ധത്തിന് അടുത്ത വർഷം വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അതുപോലെ പിറ്റേ വർഷം വീണ്ടും ചെയ്തു. ബൻഹദദ് യുദ്ധത്തിന് വന്നു. യുദ്ധത്തിന് വന്നപ്പോൾ വരാൻ തുടങ്ങുന്നതിന് മുമ്പ് ബൻഹദദിനോട് അവിടുത്തെ ഭൃത്യന്മാർ, എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും അല്ലേ, പിന്നെ രാജാക്കന്മാരുടെ 1 20-ാം അധ്യായം, ഇത് ചെന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു, സമയമുള്ളപ്പോൾ വായിക്കുക. അപ്പോൾ രണ്ടാമത് വീണ്ടും യുദ്ധത്തിന് അടുത്ത വർഷം വരുമെന്ന് പിന്നെ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. ഒരു യുദ്ധം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും വരും, അവൻ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ യുദ്ധം വെച്ച് തോറ്റിരിക്കുമ്പോൾ ബൻഹദദിനോട് ഭൃത്യന്മാർ എന്ന് പറഞ്ഞു, ഒരു കാര്യം, ഇസ്രായേലിന്റെ ദൈവം പർവ്വതം, പർവ്വതദേവനാ, നോക്കണേ പർവ്വതദേവനാ, താഴ്വരയിലെ യുദ്ധം നടന്നാൽ ഈ ദൈവത്തെ രക്ഷിക്കാൻ കഴിയത്തില്ല, മനസ്സിലായോ എന്നൊരു ഉപദേശം കൊടുത്തപ്പോൾ ശരി അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ച് ഈ വാക്ക് കേട്ടോണ്ട് എന്ത് ചെയ്തു, താഴ്വരയിൽ നിരന്നു. ഇസ്രായേൽ മക്കളും ചെന്നു അവിടെ നിഷ്പ്രയാസം താഴ്വര വെച്ച് ഇസ്രായേൽ എന്ത് ചെയ്തു, ബൻഹദദിനെ കൂട്ടത്തെയും തോപ്പിച്ചു. നമ്മൾ ഈ എന്തോ ശുഷ്ക പോഷത്വം അല്ലേ, നമ്മുടെ ദൈവം പർവ്വതത്തിന്റെ ദൈവമാ, താഴ്വരയുടെ ദൈവമല്ല. അപ്പൊ താഴ്വര യുദ്ധം നടന്നാൽ ദൈവത്തിന് സഹായിക്കാൻ കഴിയില്ല. ദൈവം ആരാം അല്ലേ, എന്തൊരു ആയിക്കോട്ടെ, അവനെ പഠിപ്പിച്ചു ദൈവം, താഴ്വര ദൈവം ആണോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം. നമ്മുടെ ദൈവം താഴ്വരയുടെയും പിന്നെ പർവ്വതത്തിന്റെയും അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ദാനീയ പ്രവചനം പറയാൻ അവസരം കിട്ടിയാൽ ആദ്യത്തെ 6 അധ്യായത്തെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ പറയത്തില്ല ഞാൻ. അവിടെ ദൈവം ആരാന്ന് നമ്മൾ തെളിയിച്ചു, ഞാൻ പറയത്തില്ല അവിടെ. കാരണം യുദ്ധം ഉണ്ടായാൽ തോറ്റ ദൈവം, ജയിച്ച ദൈവ രാജ്യത്തിന്റെ ദൈവം തോറ്റ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ദൈവത്തെ തോൽപ്പിക്കുന്നതാണ്. രാജ്യങ്ങൾ തോൽപ്പിക്കുക മാത്രമല്ല, ജയിച്ച രാജ്യത്തിന്റെ ദൈവം തോറ്റ രാജ്യത്തിന്റെ ദൈവത്തെ തോൽപ്പിക്കുന്നു. അങ്ങനെ അങ്ങനെ നെബുക്കദ്നേസർ ആരെയും വരെ പിടിച്ചു, തകർത്ത് കളഞ്ഞു, പൊൻവിളി പാത്രം കൊണ്ട് പോയെങ്കിൽ ബാബിലോണിലെ നെബോ ജയിച്ചു. ആരിൽ, യഹോവയിൽ. അതാ ലോകത്തിന്റെ ചിന്ത, അയ്യോ ഇസ്രായേലിന്റെ ദൈവം ഭയങ്കര വീരകൃത്യം ചെയ്യുന്ന ദൈവം എന്നായിരുന്നു പേരെന്താ, ബാബിലോൺ ദൈവത്തിന്റെ മുമ്പിൽ ഇപ്പൊ ആര് തോറ്റു, യഹൂദയുടെ ദൈവം തോറ്റു. ഇത് ലോകം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ദാനിയൽ വിവരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. ദാനിയൽ പ്രവചനം ആദ്യത്തെ 6 അധ്യായങ്ങൾ ചരിത്രമാണ്, 7 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ പ്രവചനമാണ്. രണ്ടാട്ടിരിക്കുക പുസ്തകം ആദ്യത്തെ 6 അധ്യായം ഓരോ അധ്യായത്തിൽ നമ്പറിട്ട് പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ദൈവമാരാണ്. മിന്നൽ പോലെ 1-ാം അധ്യായത്തിൽ ശാഖപദാർത്ഥവും പച്ചവെള്ളം കുടിച്ചിട്ട് മറ്റവരെക്കാൾ മികച്ചവരായി അങ്ങോട്ട് തെളിഞ്ഞു. 2-ാം അധ്യായത്തിൽ സ്വപ്നം കണ്ടു, വ്യാപനപ്പെട്ടിരിക്കുന്നു, ദാനിയൽ എന്ന് സ്വപ്നം പറയുന്നു, വ്യാഖ്യാനം കൊടുക്കുന്നു, ഏതാ ബിംബം, തലതങ്കം, ഇങ്ങനെയുള്ളത്, 4-5. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 ബാലന്മാരെ എടുത്ത് തീയിലിട്ടു, അവിടെ 4-ാമനായി പ്രത്യക്ഷപ്പെട്ടു. അപ്പം നെബുക്കദ്നേസർ പറഞ്ഞുണ്ട്, ഈ ബാലന്മാരുടെ ദൈവമാണ് ദൈവം, ഈ ദൈവത്തെ ആരാധിക്ക ശകലിക്കണം, കഷ്ണം കഷ്ണമായി ശകലിക്കണം. പഠിച്ചില്ല, പക്ഷെ 4-ാം അധ്യായത്തിൽ എന്റെ മഹാത്മ്യത്തിലുണ്ടാക്കിയ മഹരിയമാവരോട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദർശനം കൊടുത്തു, ഒരു വൃക്ഷത്തിന്റെ ദർശനം. ആ ദർശനം വെട്ടി, ആ ദർശനത്തിൽ കാണുന്നുണ്ട് അതിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടി, അതിന്റെ കീഴിലുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ പറന്നു പോകുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് പിന്നെ ഇതുപോലെ രാജാവേ നിന്നെന്ത് ചെയ്യും, വെട്ടിക്കളയും, പിന്നെ കാള പുല്ല് തിന്നുന്ന പോലെ 7 വാലും അല്ലേ, അവർ പുല്ല് തിന്നാട് വായിക്കുന്നു, അവിടെ പഠിച്ചു, അവിടെ ദൈവം ആരാധന പഠിച്ചു. തിരിച്ച് ഭൂവോളം വന്നപ്പോൾ ഈ ദൈവത്തെ തന്നെ അദ്ദേഹം വാഴ്ത്തി. അഞ്ചാം അധ്യായത്തിൽ ബെൽസസർ, നെബുക്കദ്നേസറിന്റെ മകനല്ല, കൊച്ചുമകനാ ബെൽസസർ, ഇടയ്ക്ക് നെബോഡിനസ് എന്നൊരാളുണ്ട്, അവൻ പൊൻവെള്ളിപ്പാത്രം എല്ലാം വന്ന് അവനും മഹത്തുകളും വെപ്പാട്ടുകളും കൂടി തിന്നുപിടിക്കുക. മെനെ മെനെ തെക്കൽ ഉഫാർസീൻ, മോനെ മോനെ ഒന്നും വായിക്കരുതേ, മെനെ മെനെ തെക്കൽ ഉഫാർസീൻ എന്ന് അരവായിച്ചു കൊണ്ട് ഉഫാർസീൻ കയ്യെടുത്ത് കണ്ടു. അതിന്റെ അർത്ഥം ഇതാണ്, നിന്റെ രാജ്യം തൂക്കി, നിന്നെ തൂക്കി നീ കുറോശുള്ളനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യം വിഭാഗിച്ച് മേജർക്കും പാർസികളും കൊടുത്തിരിക്കുന്നു. അന്ന് രാത്രി അവൻ എന്ത് ചെയ്തു, മരിച്ചു. 62 വയസ്സുള്ളവരായ ദാര്യാവേഷ് മേദ്യ പാർസി രാജാവായി എന്ത് ചെയ്തു, പറഞ്ഞുവേറ്റു. അഞ്ചാം അധ്യായം. ആറാം അധ്യായത്തിൽ പുതിയ സംവിധാനം വന്നു, മേദ്യ പാർസി പുതിയ സാമ്രാജ്യം വന്നു. ആദ്യത്തെ നാം പുറപ്പെടുവിക്കുന്ന കൽപ്പന എന്ന് പറഞ്ഞ ഓട്ടോക്രസി മാറി, മേദ്യ പാർസിയുടെ ഭരണ സിസ്റ്റം എന്ന് പറഞ്ഞ ഫെഡറൽ സംവിധാനമാണ്, പാർലമെന്റ് സംവിധാനമാണ്, രാജാവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 127 സംസ്ഥാനങ്ങളായി തിരിച്ച്, അതിന് ദേശാധിപതികളും അതിന് മേളിൽ 3 അധികാരികളും അതിന് മേളിൽ രാജാവും. ഈ 3 പേരിൽ പ്രധാനിയാണ് ദാനിയൽ. അപ്പൊ രാജാവ് മേളിൽ, ദാര്യാവേശ് 62 വയസ്സുണ്ട്, അതിന്റെ താഴെ 3 പേര്, അതിൽ മികച്ചവനാണ് ദാനിയൽ, പിന്നെ 127 സംസ്ഥാന അധിപന്മാർ. ഇതാണ് പാർലമെന്റ് വന്നു. ഇവരെടുക്കുന്ന ഭൂരിപക്ഷ തീരുമാനം നടപ്പാകത്തുള്ളൂ, രാജാവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്കിനെ പറയുമ്പോൾ ഇവിടെ ഒപ്പിട്ടേക്കാൻ പറ്റിയ പ്രസിഡന്റ് നമ്മുടെ നാട്ടിൽ വീഴുന്നതിനെ ഒപ്പിടാനേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദാനിയലിനെ കീഴ്പ്പെടുത്താനെല്ലാം കൂടെ പരിപാടി നോക്കി, രാജാവിന് മനസ്സില്ല. പക്ഷേ അവസാനം എല്ലാവരും കൂടെ മുദ്രമോദ്ര കൊണ്ട് രാജാവ് കൊണ്ട് മുദ്ര വെച്ചു. 30 ദിവസത്തേക്ക് രാജാവിനെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പതിവ് പോലെ ദാനിയൽ വീണ്ടും പ്രാർത്ഥിക്കരുത്, കണ്ടുപിടിച്ചു, പിടിച്ച് സിംഹപ്പുഴി ഇട്ടു. പക്ഷേങ്കിൽ അവിടെ സിംഹങ്ങളുടെ വായ ദൈവം അടച്ചു. നോക്കൂ, 6 അധ്യായങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ 6 അധ്യായങ്ങളിൽ ഓരോരോ വലിയ അത്ഭുതം. യഹോവേ ഇസ് സോവറിൻ ഗോഡ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ലോകത്തിൽ അത്യുന്നതനായ ദൈവം എന്ന 6 അധ്യായത്തിൽ ഓരോ അധ്യായങ്ങളും തെളിയിക്കുക. പിന്നെ 7 മുതൽ 12 വരെ പ്രവചനം. പോട്ടെ, ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ദൈവമാരാ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴ്വരുടെ ദൈവം എന്നാണ്, മനസ്സിലായോ? താഴ്വരുടെ ദൈവം. ശംശമുള്ളവർക്ക് ഒരു വാക്കുകൾ തരാം. ദാനിയൽ പറയാൻ 2:20-22 വരെ വീടിച്ചു വായിക്കണം. ദാനിയൽ 2:20-22 വരെ അവിടെ ദൈവം ആരാന്ന് ശരിക്കും കാണാം, വായിക്കത്തില്ല. അപ്പം ദാനിയൽ 2:20-22 വരെ ശ്രദ്ധിക്കുക. അപ്പോൾ താഴ്വരുടെ ദൈവം, പക്ഷേ യുദ്ധത്തിൽ വിജയിച്ചു. യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു അടവെടുത്തു, ബെൻഹദർ പോയി ഒളിച്ചിരിക്കുക. ഒളിച്ചിരുന്നപ്പോൾ ഒരു ദാസൻ ചെന്നിട്ട് രാജാവിനെ അടുക്കി ചെന്ന് പറഞ്ഞു, ഏതാ ഇസ്രായേൽ രാജാവ് ആഹാബിനെ ചെന്ന് പറഞ്ഞു, നിന്നെ പേടിച്ച് ബെൻഹദദ് ഇങ്ങനെ പേടിച്ചിരിക്കുക, നീ കർമ്മം ചെയ്യണേ അവനോട്. അവിടെ പറയാ, ഞങ്ങൾ രണ്ട് സഹോദരന്മാരില്ലേ, ഇങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞു. രാജാവ് പറയാ, ദൈവം കൈ കൊടുത്തതാ ശത്രുവിനെ. അവിടെ ഞങ്ങൾ സഹോദരന്മാർ ഇങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞു. ബെൻഹദദ് പാവം ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തു പോയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി, അയ്യോ നമ്മൾ സഹോദരന്മാരല്ലേ, കയറി രഥത്തിരിക്കുക. ഒരു രഥത്തിരുത്തി, ശത്രുവിനെ പിടിച്ച് രഥത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പം അതൊക്കെ ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അഭിനയം അവരുടെ കേട്ടോ, ബെൻഹദദിന്റെ. ബെൻഹദദ് പറഞ്ഞു, എന്റെ അപ്പന്റെ കാലത്ത് നിങ്ങളുടെ കുറച്ച് നാടൊക്കെ പിടിച്ചു പറിച്ചായിരുന്നു, അതെല്ലാം ഞാൻ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളി പറയാ, പുള്ളി പറഞ്ഞു, ശരി, ഞാൻ വളരെ സന്തോഷം, നമ്മളെ സഹോദരന്മാരല്ലേ. എന്നാലും പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഞാൻ സ്ഥലം പിടിച്ചതുപോലെ ഞങ്ങളുടെ ദേശത്തും നീ വന്ന് നിങ്ങളുടെ സ്റ്റാച്യുവോ കാര്യമൊക്കെ വെച്ചോളാൻ പറഞ്ഞു. ഭയങ്കര സ്നേഹം. എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളി അങ്ങ് വിട്ടു. പ്രവാചകൻ പിന്നെ കയറി വന്നിട്ട് അഭിനയിക്കുന്ന അഭിനയം ഇപ്പോൾ വായിച്ചത്, പ്രവാചകൻ ഇങ്ങനെ ഒരു തലേക്കെട്ടൊക്കെ കിട്ടിക്കുക, അഭിനയം ഭയങ്കര രസമാണ്. പ്രവാചകന്മാരെ പലതും പഠിക്കണം, ഭയങ്കര അഭിനയമാണ്. തലേക്കെട്ടൊക്കെ കിട്ടി ഇങ്ങനെ പരുക്ക് പറ്റിയവരെ പൊരിക്കുക, രാജാവ് വരുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡ് നിൽക്കുക. വന്നപ്പോൾ പുള്ളിയെ കൊണ്ട് ചോടി, രാജാവ് എന്നെ പരുക്ക് പറ്റിയാത്ത, ഇത് അങ്ങനെ കറിഞ്ഞു വിളിച്ചു പറഞ്ഞു. അപ്പൊ രാജാവ് അങ്ങനെ പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഒരു പടയാളി എൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അവനെ നോക്കാനത്തില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, അവന് സംഭവിച്ച പോലെ നിനക്ക് സംഭവിക്കും, പകരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു സംഗതി. അപ്പോൾ പുള്ളി തലപ്പാവോട് മാറ്റി പ്രവാചകൻ, അപ്പോൾ മനസ്സിലായി പ്രവാചകനാണെന്ന്. എന്നിട്ട് പ്രവാചകൻ ദൂതം കൊണ്ട് കൊടുത്തു, പ്രവാചകൻ നിന്റെ കയ്യിൽ ശത്രുവിനെ തന്നിട്ടും നീ അവനെ വെറുതെ വിട്ടില്ലേ, അതുകൊണ്ട് അവന് വരേണ്ട കാര്യം നിനക്ക് വരാൻ പോവുകയാണ്, ആഹാവിനോട് ദൂത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം പ്രത്യേകം ശ്രദ്ധിച്ചോ, ഞാൻ ബന്ധപ്പെട്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബന്ധപ്പെട്ട് അവനെ കാണാൻ പോയി. അവിടെ ഇത് ഈ സ്റ്റോറി ഇങ്ങനെയൊക്കെ വലുതാണെങ്കിൽ പോലും ഇത് പറയാ, അത് പറയാതെ സ്റ്റോറി പറയാൻ ഇത് മനസ്സിലാകത്തില്ല. അപ്പം സ്റ്റോറി ഇങ്ങനെ വലുതാണെങ്കിൽ പോലും ആ പദത്തിൽ എന്തുണ്ടെന്ന് അറിയോ, സ്റ്റിവാക്ഷിപ്പ് ഉണ്ട്. ഈ പ്രവാചകനെ അഭിനയിക്കുക, പക്ഷേ ഇല്ല, അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഏൽപ്പിച്ചിരിക്കുക ഒരാളെ. അവൻ കാത്തോ, അതൊരു സിംബോളിക് ചെയ്ത് കേട്ടോ, പ്രവാചകൻ കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രവാചകൻ തന്നെ ഒരാളെ കുറഞ്ഞ് എന്നെ അടിക്കാൻ പറഞ്ഞു, അവൻ അടിക്കാൻ പോയപ്പോൾ അവനെ സിംഹം കൊന്നു അവിടെ വായിക്കുന്നുണ്ട്. രണ്ടാമത് വേറൊരുത്തരം പറഞ്ഞു അടിക്കാൻ പറഞ്ഞു, അങ്ങനെ അടി മുറിവെക്കൊണ്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ എന്നിട്ട് ആ രാജാവിനോട് ഇത് പറയുന്നത്, എന്നെ ഒരാളെ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചതാ, പക്ഷേ ഞാൻ ബന്ധപ്പെട്ട് അങ്ങോട്ട് കൊണ്ട് പോയപ്പോൾ എനിക്ക് സൂക്ഷിക്കാൻ ഒത്തില്ല. അങ്ങനെ രാജാവ് മറുപടി പറയും, തലപ്പാവ് കിട്ട് രാജാവിന് തിരിച്ചൊരു ദൂതമൊക്കെ കൊടുത്തത്. അപ്പൊ അവിടെ സ്റ്റിവാക്ഷിപ്പിന്റെ ഒരു അർത്ഥം, പരദിമത്തിൽ സ്റ്റിവാക്ഷിപ്പിന് ക്ലിയർ ഒരു അർത്ഥമാണ് ഇരുപതിന്റെ നാൽപ്പതിൽ കാണുന്നത്. എന്നെ ഏൽപ്പിച്ചത് എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ എന്തായിപ്പോയി, ബദ്ധപ്പാടിലായിപ്പോയി. ശ്രദ്ധിക്കണം, നമ്മളെയും കർത്താവ് ചില കാര്യമൊക്കെ ഏൽപ്പിച്ചിരിക്കുക, ബദ്ധപ്പാടിന്റെ നടുവിൽ അതുപോലെ സൂക്ഷിക്കുന്നുണ്ടോ? പരദിമത്തിലെ സ്റ്റിവാക്ഷിപ്പിന്റെ ഏറ്റവും മെത്തരമായ ഒരു വാക്യമാണത്. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബദ്ധപ്പാടിന്റെ നടുവിൽ സൂക്ഷിക്കാതെ വിട്ടുകളയരുത്. സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയാൻ കഴിയുന്നത്, കർത്താവ് ഞാൻ ഒത്തിരി തിരക്കായിരുന്നു, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഞാൻ, ഒത്തിരി ഒത്തിരി അല്ലത് എനിക്കുണ്ടായിരുന്നു, എന്റെ ദൈവമേ അതിന്റെ നടുവിൽ നീ എന്നെ ഏൽപ്പിച്ചത് എനിക്ക് കാക്കാൻ കഴിഞ്ഞില്ല. ഐ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ദ ബിസി ബിസിനസ്. ഒത്തിരി ബിസി ആയിരുന്നു ഞാൻ, തിരക്കായിരുന്നു കർത്താവ്, ബന്ധപ്പെട്ടു ഒത്തിരി ഞാൻ, നീ തന്നൊന്നും എനിക്ക് കാക്കാൻ കഴിഞ്ഞില്ല എന്നൊരിക്കലും പറവാനുള്ള സന്ദർഭം ഉണ്ടാകരുത്. സ്റ്റിവാർഷിപ്പിന്റെ ഒരു നല്ല ഓൾഡ് ടെസ്റ്റ്മെന്റ് ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് തിരിച്ചു മടങ്ങി വരാം. വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായി പറയുന്ന ഒരു വാക്യമുണ്ട്, കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 10:23 വാക്യം, 1 Corinthians 10:23. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിക്കണം. എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് നോട്ട് എവറിഥിങ് ഈസ് ബെനിഫിഷ്യൽ. എവറിഥിങ് ഈസ് പെർമിസിബിൾ ബട്ട് നോട്ട് എവറിഥിങ് ഈസ് കൺസ്ട്രക്റ്റീവ്. അതാ NIV പറഞ്ഞിരിക്കുന്നത്. KJV പറയുന്നത്, ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, ലോഫുൾ ഫോർ മീ, ബട്ട് ഓൾ തിങ്സ് ആർ നോട്ട് എക്സ്പീഡിയന്റ്. All things are lawful for me, but all things are edify not. എന്നെ കുറച്ചുകൂടെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് മനസ്സിലാവുമായിരിക്കും. എവറിഥിങ് ഇസ് പെർമിസിബിൾ, കെജെ പറഞ്ഞത് ലോഫോൾ ഫോർ മീ, ബട്ട് എവറിഥിങ് ഇസ് നോട്ട് ബെനിഫിഷ്യൽ. എവറിഥിങ് ഇസ് പെർമിസിബിൾ ബട്ട് നോട്ട് എവറിഥിങ് ഇസ് കൺസ്ട്രക്റ്റീവ്. മനസ്സിലായില്ലല്ലോ അർത്ഥം അല്ലേ? എല്ലാം ചെയ്യാൻ എനിക്കെന്തുണ്ട്? എന്തുണ്ട്? പെർമിഷൻ ഉണ്ട്. മലയാളം എന്തോ? കർത്തവ്യമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, കഴിയും എനിക്ക്. പക്ഷെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതാ, എനിക്ക് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, ദാറ്റ്സ് പെർമിസിബിളാ. പക്ഷെ പെർമിസിബിൾ ആയിരിക്കുമ്പോൾ തന്നെ പുസ്തകം പറയുന്നു, എല്ലാം എനിക്ക് പ്രയോജനം ചെയ്യത്തില്ല. എല്ലാം എനിക്ക് ചെയ്യാം, പക്ഷെങ്കിൽ എല്ലാം എനിക്ക് തരുന്നില്ല ആത്മീയ വർധനവ്. ഇന്ന് നമ്മൾ ഈ സന്ധ്യാവേളയിൽ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ ക്രിസ്ത്യൻ ലിബർട്ടി, ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തോടെ ബന്ധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ സുവിശേഷകരെ കുറിച്ചൊന്നുമല്ല പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ. ദൈവം ഏകദൈവമാണെന്നും സർവശക്തനാണെന്നും അവന്റെ മക്കൾ എന്ന രീതിയിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ചെയ്യാൻ, നമുക്ക് ക്രിസ്ത്യൻ ലിബർട്ടിയോട് ബന്ധം, ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തോട് ബന്ധം ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാം പ്രയോജനമുള്ളതാണോ, ചെയ്തു കൂട്ടുന്ന എല്ലാം ആത്മീയവർദ്ധന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വിവേചന ബുദ്ധി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഉപയോഗിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഈ പർട്ടിക്കുലർ വാക്യം ഒരു ഒരു ഭാഗമാണ്. അവിടെ ചാടിയാൽ ഇന്ന് എങ്ങോട്ട് നിങ്ങൾ പോകുന്ന എനിക്കറിയാം, അത്ര ഒരു വിസ്താരഭയത്തിലാണ് നിൽക്കുന്നത്. ഈ വാക്യം പർട്ടിക്കുലർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊരിന്ത്യരെഴുതിയ വാക്യം പറഞ്ഞിരിക്കുന്നത്, വെദർ വി ക്യാൻ ഹാവ് ഫുഡ് വിച്ച് ഇസ് ഓഫേർഡ് ടു അഡൽറ്റ്സ്. വിഗ്രഹാർപ്പിതമായി നമുക്ക് തിന്നാമോ ഇല്ലയോ, ഏതാണ് അവിടുത്തെ വിഷയം? ഞാൻ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മറുപടി ഉണ്ട്, കൃത്യമായ മറുപടി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് ചോദ്യം. പക്ഷെ പൗലോസ് പറയുന്നു, ഒരു ഏക സത്യ ദൈവം, ആ ദൈവം അല്ല വേറെ ഒന്നുമില്ല, ആ ദൈവത്തെ വിശ്വസിക്കുന്ന എനിക്ക് സ്തോത്രത്തോട് അനുഭവിക്കാമെങ്കിൽ എല്ലാം എനിക്ക് എന്ത് ചെയ്യാം? അനുഭവിക്കാം. ദാറ്റ് ഇസ് മൈ ലിബർട്ടി, അതാണ് എന്റെ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യം. കാരണം ഇതിനകത്ത് ഭൂതം അതോ ഇത് കാര്യമൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം എല്ലാത്തിനും വിധ ശക്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എന്റെ മുമ്പിലുള്ള എല്ലാം കഴിക്കാൻ ഞാൻ എനിക്ക് കഴിയും. ദാറ്റ് ഇസ് മൈ ക്രിസ്ത്യൻ ലിബർട്ടി, എന്റെ ക്രിസ്ത്യ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കഴിയും, കാരണം എന്റെ ദൈവം സോവറിൻ ഗോഡാണ്. പക്ഷെങ്കിൽ ദാറ്റ് ഇസ് പെർമിസിബിൾ, പക്ഷെങ്കിൽ ആ പെർമിസിബിൾ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് കഴിക്കുന്ന പ്രയോജനമാണോ, കഴിക്കുന്ന ആത്മീയ വർധനമുണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? വിവേചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എന്റെ കോണ്ടെക്സ്റ്റ്. അവിടെ പ്രത്യേകം പഠിച്ചു വരുമ്പോൾ വിഗ്രഹാർപ്പിതം തിന്നാമോ ഇല്ലേ, രണ്ട് രീതിയിലുള്ള ഫുഡുണ്ട് അവിടെ. രണ്ടു മൂന്ന് വാക്യം മേലോട്ട് കയറി വായിച്ചാൽ അവർ കാണുന്നുണ്ട്, അങ്ങാടിയിൽ നിന്നും വാങ്ങുന്ന ഒരു കാര്യത്തിന്റെയും പിന്നിലെ കാര്യമൊന്നും ദൈവമക്കളെ നിങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. പക്ഷെ നമ്മളൊരു വലിയ യാത്രയിലാണ്, യാത്ര ചെന്നപ്പം നമ്മൾ ഹോട്ടലിൽ കയറി നോക്കിയപ്പം അത് ആര്യഭവൻ ഹോട്ടലാണ്. ഏതാ? ആ വിളിച്ചു അറിയും, എന്റെ ആ പ്രത്യേകത അറിയും. ഇവിടെ മുതൽ അവിടം വരെ മറ്റേ പിക്ചേഴ്സ് ആയിരിക്കും. നമ്മൾ ചോദിച്ചു ഇഡലി സാമ്പാറോ? ഇതേ ഇഡലി വേണം, പക്ഷെ ഇത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനെല്ലാം വെച്ചതാണോ, മറ്റവർക്കെല്ലാം വെച്ചതാണോ? ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി മേടിക്കുക, ഒരു കിലോ ബീഫ് വേണം. പിന്നെ ബീഫ് എനിക്ക് വേണം, ഒന്നോ രണ്ടോ കിലോ പോരട്ടെ. പക്ഷെ ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഓഫർ ചെയ്താണോ ഇതിന് മുമ്പിൽ? പലസിഹ പറയുന്നു, അങ്ങാടി എന്നൊരു കാര്യം വാങ്ങുമ്പോൾ അതിന് പിന്നിലെ കാര്യം നീ ചെയ്യാൻ. ഇത് ഞാൻ പറയല്ല, അവിടെ ഇത് വെച്ചിട്ട് ബൈബിൾ ആ ഭാഗം നോക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പരസ്യമായിട്ട് വെച്ചു, സമയം പോവാണ് മുമ്പിൽ ഇല്ലേ. ഒന്ന് വായിച്ചു, ഒരാളെ വായിച്ചു, മലയാളത്തിൽ അങ്ങ് വായിച്ചു. ആ തിരുമീൻ തിന്നുകയും വാങ്ങുകയും ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്, അത് കുഴപ്പമില്ല. ആ വെച്ചു ഭൂമിയിൽ. ആ ഈ ഭൂമിയും പൂർണ്ണതയൊക്കെ ദൈവത്തിന്റെ. അതുകൊണ്ട് ഓരോ കടയെ കയറി ചെന്നിട്ട് ഇതിങ്ങനെ ഇതാണോ അങ്ങനെ ഇതാണോ അവർ ഇറച്ചിക്കട ചെന്നിട്ട് അങ്ങനെ ആണെങ്കിൽ ഒന്നും ചോദിക്കരുത്. ഇത് കച്ചവടത്തിന്റെ കാര്യം കേട്ടോ, ഇനി വരുന്നു വേറെ വിഷയം വരുന്നു. ദിസ് ഇസ് ഇത് അങ്ങനൊരു കാര്യം. ഇനി ഇന്നത്തെ വേറെ കാര്യം പറയാം. നമ്മളൊരു വീട്ടിലേക്ക് സുവിശേഷ നിമിത്തം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു, ചെല്ലുമ്പോൾ നമുക്കൊരു ക്ലാസ് പായസം തരും. ഇന്ന് ഇവിടെയോ സമുദായക്കാരോ ആരെങ്കിലും വരില്ല, സുവിശേഷം പറയാൻ ചെന്നാ, വേറെ ഒന്നും പോയാലും വിശേഷ ദിവസം നാറഞ്ഞൊന്നും പോയതൊന്നുമല്ല. ചെന്നപ്പോൾ ഒരു ക്ലാസ് പായസം തന്നു, അതൊരു ബർത്ത്ഡേ ആയിരുന്നു അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നു. ഉടൻ ഞാൻ ഉപവാസമാണ്, ഇവിടെ കള്ളം പറയേണ്ട ആവശ്യമില്ല ഉണ്ടോ. നമ്മൾ കഴിക്കാൻ ചെന്നതല്ല, ഒന്നുമല്ല. തരുമ്പോൾ സ്തോത്രം പറഞ്ഞ് നീ എന്ത് ചെയ്യണം, അതിനെ പിന്നെ കാര്യമൊന്നും അന്വേഷിക്കരുത്. നീ ചെന്നത് കുടിക്കാൻ ചെന്നതല്ല, നീ സുവിശേഷം എത്തിയ സുവിശേഷം കൊണ്ട് അവരെ സന്ധിക്കാൻ ചെന്നതാണ്, കഴിച്ചോണം നീ. അത് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നിലെ കാര്യം നമ്മൾ നോക്കരുത് എന്ന പൗലോസ്ലീഹ പറഞ്ഞു. എന്നാൽ ചില പറയും എനിക്കൊരു പോരാട്ടവും അടിക്കത്തില്ല, ഒരു പോരാട്ടവും എനിക്ക് അടിക്കത്തില്ല. അത് നോക്കിക്കൂ എന്ന് പറയാൻ, നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചാൽ പോരാട്ടം അടിച്ചിരിക്കും, അത് മറ്റൊരു വിഷയം. എന്നാൽ ഇന്നത്തെ അപകടകരമായൊരു കാര്യം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും നിനക്ക് പങ്കാളിത്തം പറ്റുമോ, അതാണ് അർത്ഥം. ദാറ്റ് ഈസ് പബ്ലിക്, പ്രത്യേക ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടല്ലോ, നോൺ ഫെസ്റ്റിവൽസ്, പ്രത്യേകമായ ഫെസ്റ്റിവൽസ്, നമ്മൾ അറിയുന്ന ഫെസ്റ്റിവൽസ്. അത് പ്രത്യേകിച്ച് കൊരിന്ത്യ പട്ടണത്തിൽ എഫ് എസ് എസ് പട്ടണത്തിലൊക്കെ ഉണ്ടായിരുന്നത് പ്രത്യേക ഫെസ്റ്റിവൽസിന്റെ പ്രത്യേക ഭക്ഷണ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള സന്ദർഭത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നീ ബോധപൂർവമായി അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ നീ അതെന്ത് ചെയ്യണം, വർദ്ധിക്കണം എന്നാ പറയുന്നത് പബ്ലിക്. അതുകൊണ്ട് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും നിനക്ക് എന്തില്ല, കാണും ഉത്സവ പറമ്പിലെല്ലാം പോയി കഴിക്കുക, അവരോടെല്ലാം പോയി ഓരോ വിശേഷം എല്ലാം പോവുക, അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടിരുന്ന് ഒക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ചർച്ച് പാസ്സായിരിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് വ്യക്തികൾക്ക് ചെറിയ ഒരു ഭൂത പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏതൊരു വ്യക്തിയെ ദൈവത്തിന് അതിനെ ഉപയോഗിക്കാം, എങ്കിലും ദൈവം അതിനോട് പ്രത്യേക കൃപാവര പ്രാപ്തന്മാരുണ്ടല്ലോ. ഞാൻ കോട്ടയത്ത് നിന്നൊരു ദൈവാസനെ കൊണ്ടുപോകും, കൊണ്ടുപോണ ഓരോന്നോരോന്ന് ഇളകുന്നുണ്ട്, അതൊക്കെ സംഭവം ശരിയാ കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നാമോട്ട് ഇളകിയിട്ട് പുട്ടപർത്തി അവിടുത്തെ ആക്ഷനെ കാണിക്കുന്നു, ഓരോരോ കാര്യം. കാളി തന്തക്കൊസുകാരായിരിക്കുമ്പോൾ കാളി ഉണ്ടല്ലോ, ഈ കൽക്കട്ടയിലൊക്കെ ചെന്ന നമുക്ക് കാളി പൂജ അവിടെ പോയൊക്കെ അതിന്റെ പുറകെ നടക്കുകയും അവിടുത്തെ കിട്ടുന്ന സാധനമൊക്കെ തീർത്തു കഴിച്ചതാ. അപ്പം ഇതാ നമ്മളൊന്നും അല്ലല്ലോ, ഇതുകൊണ്ട് ദൈവദാസനം നമ്മുടെ പ്രാർത്ഥന തുടങ്ങി, അതിപ്പോ വലിയ ആരാധന വേണം നിർബന്ധമൊന്നും ഇല്ല. പള്ളിക്ക് ഭയങ്കര അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു, നമ്മളല്ലാതെ തീ കത്തുന്ന ആരാധന വേണമെന്നും വരില്ല. അദ്ദേഹത്തിന് ബോധം വർക്കാൻ എല്ലാ ദൈവങ്ങളും ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഒന്ന് വിശദീകരിച്ച് ഇരുന്നോളാം, എത്ര പറഞ്ഞുള്ളൂ പുള്ളി. എന്നിട്ട് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുക, രാജമുക്കാലി എന്നാ പേര് കോട്ടയം. ഉടനല്ലേ ഓരോ വേഷം കെട്ടിലും കാര്യം ആക്ഷനൊക്കെ അതേ രീതിയിൽ കാണിക്കുക. ചോദിച്ചു പറഞ്ഞപ്പോൾ പറയുന്നത് ഇന്നടത്ത് വെച്ച് കൂടിയാ കൂത്ത് കൂടിയാ. ഞാൻ പറഞ്ഞത് പോരാട്ടമൊന്നും ഇല്ല, എനിക്ക് അതില്ല, എന്നെ ഒന്ന് ഏശത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജഡത്തിൽ ആശ്രയിച്ചാൽ അതും കൊണ്ടുപോരും കേട്ടോ. അത് പബ്ലിക് അങ്ങനെയുള്ള പൊതു ഉത്സവ കാര്യങ്ങളിൽ ഒരിക്കലും കർത്താവിന്റെ മേശയിൽ നിന്നും ഭൂതത്തിന്റെ മേശം കഴിക്കാൻ നമുക്ക് പാടില്ല. എന്നാൽ സുവിശേഷ നിമിത്തം നീ ഒരു വീട്ടിൽ ചെന്നാൽ നിന്റെ മുമ്പിൽ വെക്കുന്ന കാര്യത്തിന്റെ പിന്നിലെ കാര്യമൊന്നും നീന്തി എന്ന അന്വേഷിക്കരുത്. അങ്ങാടി നിന്ന് വാങ്ങുന്നതിന്റെ കാര്യം നീന്തിയരുത്, അന്വേഷിക്കരുത്. ഇതൊരു പാക്കിയ കാര്യമായോണ്ട് ഞാൻ അത്ര വിശദീകരിച്ചു ശ്രദ്ധിക്കുക. ഈ ഒരു കോണ്ടസ്റ്റാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് എനിക്ക് ഇറ്റ് ഈസ് പെർമിസിബിൾ, എനിക്ക് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരേ സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്റെ ക്രിസ്ത്യൻ ലിബർട്ടിയോട് ബന്ധത്തിൽ എനിക്ക് മലയാളത്തിന്റെ പദം എന്താ, എനിക്കെല്ലാം കർത്തവ്യമുണ്ട്. കർത്തവ്യം എന്ന് പറയുമ്പോൾ ശരിക്കും മീനിങ് വരുന്നില്ല, ഇറ്റ് ഈസ് പെർമിസിബിൾ, അനുവാദമുണ്ട്. കറക്റ്റ്, അനുവാദമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അനുവാദമുണ്ട് എന്ന് വിചാരിച്ച് എന്റെ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ചെയ്യുവാൻ അനുവാദമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യണമെന്ന് നമ്മൾ ശഠിക്കരുത്. പ്രയോജനമുള്ളത് ചെയ്യാവൂ, ആത്മീയ വർധന വരുത്തുന്ന കാര്യത്തിൽ ഇടപെടാവൂ. സ്തോത്രം. ഇത് വളരെ കർശനമായി പറയുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. അതാ പലസിഹ ചോദിച്ചത്, ഈ രണ്ട് മേശ നിങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നു. ആ ഭാഗം വിടുകയാണ്, ഞാൻ ഈ വാക്യം പറഞ്ഞുകൊണ്ട് അതിന്റെ കോണ്ടസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യമായി നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടുന്ന ഒരു പ്രത്യേക കാര്യം ഞാൻ പറയുന്നത് ആ ഭാഗം തൊട്ടുവിടാനേ പറ്റത്തുള്ളൂ. ഇന്നത്തെ പോലെ കുറച്ച് നേരം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സമയത്തെടുപ്പാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു എന്റെ ഭാഗം നിർത്താം. ഒന്ന്, നമ്മൾ ദൈവസന്നിധിയിൽ വളരെ കണക്കെടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബിൽ. ബിൽ എന്താ? ഇതാ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ദൈവിക പ്രോപ്പർട്ടി, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹോൾ സ്ട്രക്ചർ. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് പ്രത്യേക ഘടകമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദേഹം മണ്ണുമായിട്ടും ദേഹി ലോകവുമായിട്ടും സ്പിരിറ്റ് ദൈവവുമായി ബന്ധപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. മണ്ണ് എവിടേക്ക് ഇരും? ഈ ശരീരം മണ്ണിലേക്ക് എടുക്കും. പൊടി, പൊടിയാ അല്ലെ, ഡസ്റ്റാ, ആ ഡസ്റ്റിലേക്ക് തിരികെ ചേരും. സോൾ, അവിടാണ് ഇച്ഛാ വിചാർ, ഇച്ഛാശക്തി, വിൽ, മൈൻഡ്, ഇതെല്ലാം ഇരിക്കുന്നത് സോളുമായി ബന്ധത്തിലാണ്. സ്പിരിറ്റ് നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന, ദൈവബോധത്തിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ പ്രധാന ഘടകം. മനുഷ്യന് പിന്നെ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ തരങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബോധ മനസ്സ്, നമുക്ക് ബോധമുണ്ട്. ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, പെട്ടെന്ന് മനസ്സ് നിൽക്കുന്നില്ല, ഇങ്ങനെ ഇച്ചിരി നേരം ചിന്തിച്ചാൽ എന്ത് ചെയ്യാം? ഉപബോധ മനസ്സ് നമുക്ക് പൊക്കെടുത്തോണ്ട് വരാം അല്ലേ, ശരിയല്ലേ? ഉപബോധ മനസ്സ്. പിന്നെ അബോധ മനസ്സുണ്ട്. അബോധ മനസ്സിൽ കിടക്കുന്ന ഒന്നും വിചാരം എന്ത് ചെയ്തില്ല, വരില്ല, പുറത്തു വരത്തില്ല. അപ്പൊ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ്, അബോധ മനസ്സ് എന്ന് ഞാൻ മൂന്ന് തലമുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ദൈവിക അനുഗ്രഹമാണ്. നമ്മുടെ വിൽ, അതാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. വിൽ, ഇച്ഛ, ഇച്ഛാശക്തി. അത് എപ്പോഴും ലോകവുമായി ബന്ധപ്പെടുമ്പോൾ ലോകത്തിലെ കാര്യമാണ് അവനെ ആർജിച്ചെടുക്കുന്നത്. ഇച്ഛ ചിലർക്ക് അവനെ ഒരു വെച്ച ഇച്ഛ, അവന്റെ ഒരു ഇച്ഛ. എന്നാൽ ചില ആൾക്കാർ ഇച്ഛ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. അതെപ്പോഴും സ്പിരിറ്റുമായി അത് കണക്റ്റഡ് ആയതുകൊണ്ട്, അവന്റെ ഇച്ഛാശക്തി സ്പിരിറ്റുമായി കണക്റ്റഡ് ആയതുകൊണ്ട് സംശുദ്ധമായിരിക്കും. എപ്പോഴും വേൾഡ് പ്രൊസസ്സുമായി, ലോകവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇച്ഛാശക്തിയെ, നമ്മുടെ മനസ്സിനെ നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മളെ കീഴടക്കുന്ന എന്തായിരിക്കും? ലോകമായിരിക്കും അല്ലെ. പണ്ട് രണ്ട് ഒരു മനുഷ്യൻ രണ്ട് പട്ടിക്കുട്ടികളുമായി വലിയൊരു കുന്നിന്റെ പങ്കിലേക്ക് ചെന്നു. ഈ പട്ടികൾ കൂടുതൽ ഭയങ്കര കടിച്ച് കടിയ. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, സുഹൃത്തെ ഈ പട്ടി തമ്മിൽ കൂട്ടി തമ്മിൽ കടിപിടി ഉണ്ടാക്കിയാൽ ഏതായിരിക്കും വിജയിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഏതിന് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നുവോ അതായിരിക്കും ജയിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇതൊരു അർത്ഥമുണ്ട്. നമുക്ക് രണ്ട് നേച്ചർ ഉണ്ട്, ഫ്രഷ് നേച്ചർ ആൻഡ് സ്പിരിച്വൽ പാർട്ട്. ഏതിന് ഭക്ഷണം കൊടുക്കുന്നു, എപ്പോഴും നമ്മൾ ലോകപരമായി ചിന്തിക്കുകയും അല്ലെങ്കിൽ ലോകപരമായി മാത്രം മെറ്റീരിയൽ കാര്യങ്ങൾ അല്ലെ, ചുമ്മാ ടി വി എപ്പോഴും കാണുക, സിനിമ കാണുക, അങ്ങനെ കാണുക, അത് തന്നെ കാണുക, സീരിയലെ കരച്ചിൽ പിടിച്ചിട്ട് കണ്ട നമ്മളെ കൂടി നിറയുക, പിന്നെ 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 ഒത്തിരി ഒത്തിരി ലോകപരമായ നോവൽ വായിക്കുന്നു, അതൊന്നും അല്ല. അങ്ങനെ അങ്ങനെ പറയണോ? സീരിയല് കണ്ട് രാവിലെ ഒരു വൈകുന്നേരം വരെ കരയുക, നമുക്ക് അതിനകത്ത് സമയം കിട്ടത്തില്ലേ പോലും, കിട്ടുമ്പോഴൊക്കെ കാണുക, സിനിമ കാണുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്പോർട്സിന് വലിയ കുഴപ്പമല്ലെന്ന് തോന്നിയാൽ നമ്മുടെ സമയം ഒത്തിരി പിടിക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു വലിയ കണക്ക് കൊടുക്കേണ്ട കാര്യമാണ്. ടൈമിൽ വരുന്നുണ്ട്, അത് ന്യൂസ് കുഴപ്പമില്ല. അതെ, അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ, പിന്നെ നമ്മൾ ആവശ്യമില്ല നോവൽ വായിക്കുന്നു, പിന്നെ എപ്പോഴും മെറ്റീരിയൽ ചിന്ത സമ്പാദിക്കണം, അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. മെറ്റീരിയൽ ചിന്തയാണെങ്കിൽ നമ്മുടെ ജഡമാരിക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്? പരിപോഷിക്കപ്പെടുന്നു. നമ്മുടെ ആത്മീയ മനുഷ്യൻ തീരും. അപ്പൊ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ജഡം നമ്മുടെ ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്യും? ഓവർകം ചെയ്യും. ഭയങ്കര അപകടമാണ്. എന്നാൽ നേരെ തിരിച്ച് ഭൗതികാരി എല്ലാം വേണം, എപ്പോഴും അതർ വേൾഡ് ആവാൻ പാടില്ല. ഈ ഭൂമിയിൽ ഉത്തരവാദിത്വമൊന്നും, പിള്ളേർ പ്രായമായി വരുന്ന ഒരു വിദ്യാഭ്യാസം വേണം, പിള്ളേരെ കെട്ടിച്ചു വിടണം, ഇല്ല പിന്നെ ഒരു വീട് വൻപിടക്ക ഒരു വാഹനം വേണം, അല്ലെ ഒരു അങ്ങനെ കാര്യം, നാട്ടിലൊരു വീട് വെക്കണം. ഇങ്ങനൊക്കെ അത്യാവശ്യമായ നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമ്മുടെ ഭൂമിയിൽ ഉത്തരവാദിത്വം കൊണ്ടല്ലോ ഒരു പിതാവ് എന്ന രീതി, മാതാവ് എന്ന രീതിയിലുള്ള അതൊക്കെ ചെയ്യണം, നിശ്ചയമായിട്ട് ചെയ്യണം. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതാണ് എന്റെ പ്രധാനപ്പെട്ട രീതി. എന്നാൽ ഈ ഭൂമിയെ കുറിച്ച് ഒന്നും ചെയ്യാതെ എപ്പോഴും അതർ വേൾഡി, അതായത് ഒരുപാട് ലോകത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാല് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ഭൂമി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും വരുവാനുള്ള ലോകത്തെ കുറിച്ച് നോക്കിക്കാണുകയും ചെയ്യണം. ശരിയായ രീതിയിൽ ഞാൻ ഇങ്ങനെ പറയാം, നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയോടുകൂടെ വർത്തമാന കാലഘട്ടത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ജീവിക്കുക. മനസ്സിലാകുന്നുണ്ടോ? വരുവാനുള്ള ലോകത്തിന്റെ പ്രത്യാശയോടുകൂടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നീക്കണം, നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്, നല്ല ബാലൻസ് ലൈഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആത്മീയ അനുഭവത്തിന് കൂടുതൽ പരിപോഷണം കൊടുത്താൽ ആത്മീയ മനുഷ്യന് കൂടുതൽ ബലമായിരിക്കും. ജഡീയ മനുഷ്യനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബലമെങ്കിൽ, പോഷണം കിട്ടുന്നെങ്കിൽ അതായിരിക്കും പൊക്കുന്നിരിക്കുന്നത്. എപ്പോഴും ഇതുപോലെ കടിപിടിയാ, എന്റെ ഭാഷ കടിപിടിയാ, എവിടെയേക്ക്? ചുമ്മാ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. വായിച്ചോ റോമാലേഖനം 7-ാം അധ്യായം പൗലോസ് പറയുന്നു, ഇങ്ങനെ പറയുന്നു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇച്ഛിക്കാത്ത തിന്മ എന്നെ എന്നിൽ വരുന്നു. അങ്ങനെയെങ്കിൽ ഇച്ഛിക്കാത്തതെ എന്നെ കൊണ്ട് പ്രവർത്തിക്കുന്ന പാപത്തിന്റെ ഒരു പ്രമാണം ഞാൻ ശരീരത്തിൽ കാണുന്നു, അതെന്നെ പാപത്തിന്, എന്റെ ശരീരത്തെ ബദ്ധനാക്കുന്നു. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ തന്നെ ആർ വിളിപ്പിക്കും? കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയമുണ്ട്. അപ്പോൾ ഓൾവേസ് വി ആർ ഇൻ ബിറ്റ്വീൻ ദ പവേഴ്സ് ഓഫ് ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിടയിലാണ് നമ്മൾ. ഏത് മനുഷ്യന് നമ്മൾ ഏത് നേച്ചറിന് കൂടുതൽ ഭക്ഷണം കൊടുക്കുമോ, ശ്രദ്ധ കൊടുക്കുന്നു, അവൻ മറ്റേതിന് മേലെ എന്ത് ചെയ്യും? ജയിച്ചോണം. അത് ജയിക്കും. അതുകൊണ്ടാണ് നിശ്ചയമായിട്ട് വചനം പറയുന്നത്, സ്തോത്രം, ഈ ലോകത്തെ കുറിച്ച് ചിന്തയല്ല, ആത്മാവിന് കീഴടങ്ങുക. എങ്ങനെയാണെങ്കിൽ ജഡത്തിന്റെ ഇച്ഛകൾ എന്ത് ചെയ്യില്ല, നിർവഹിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുവീൻ, എന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നാഭാവൊക്കെ നാളെ നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രത്യേക നേച്ചേഴ്സ് നമുക്കുണ്ട്. നമുക്ക് റാഷണൽ ബീങ്, വി ഹ്യൂമൻ ആർ ദ റാഷണൽ ബീങ് അല്ലെ, ഹോമോ സാപ്പിയൻസ് ഒന്ന് മനുഷ്യനെ പറക്കും. മാൻ ഈസ് എ തിങ്കിങ് ബീങ്, മാൻ ഈസ് എ സോഷ്യൽ ബീങ്, കൾച്ചറൽ ബീങ്, സ്പിരിച്വൽ ബീങ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യോളജി കൊടുക്കുന്ന ഒത്തിരി നിർവചനങ്ങളുണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞില്ല. അതിന്റെ കൂട്ടത്തിലൊന്നാണ് റാഷണൽ ബീങ്. എന്താണെന്നറിയോ, തിങ്കിങ് ബീങ്, ചിന്തിക്കുന്ന മനുഷ്യനാണ് നമ്മൾ. റാഷണൽ ബീങ്, കാര്യങ്ങളെ നോക്കുന്നു. ദൈവത്തെയും ദൈവിക ചിന്തകളെയും സ്വാർത്ഥത കൊണ്ട് യുക്തി കൊണ്ടും എതിർക്കുന്ന ഒരു പ്രമാണം നമ്മൾ എപ്പോഴും ഉണ്ട്. എന്താ, ദൈവത്തെയും ദൈവിക ചിന്തയും സ്വാർത്ഥത കൊണ്ടും യുക്തി കൊണ്ടും എതിർക്കുന്ന ഒരു പ്രമാണം നമ്മൾ എപ്പോഴും ഉണ്ട്. ഒരു കാര്യം ഓർക്കണം, ആ ഒരു ഒരു റാഷണൽ ബീയിങ് മനുഷ്യനിൽ ഉണ്ടെങ്കിൽ പോലും മനുഷ്യനെ ദൈവമായി ബന്ധിപ്പിക്കുന്ന ആത്മാവെന്ന ഘടകത്തിലൂടെ ഈ റാഷണൽ ബീയിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, മെരുക്കി 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 ആത്മാവിന്റെ ചിന്തയ്ക്ക് അധീനനാക്കി തീർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് മൂന്നും അനന്യമായി കർത്താവിന്റെ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ആത്മീയ ചിന്തകളാൽ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യണം, മരിപ്പിക്കണം. അല്ലേ, പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹത്തോടുകൂടി എന്ത് ചെയ്യുന്നു, കുഴിച്ചിടുക, ക്രൂശിക്കുക. സ്തോത്രം. അത് ഒരു ദിവസം നമുക്ക് തീരുമാനത്തോടുകൂടി നടക്കുമെങ്കിൽ പോലും അനുനിമിഷം ആ അനുഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ അനുഭവം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. നിശ്ചയമായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ആ ഭാഗത്ത് പറഞ്ഞ് ഞാൻ ഉടൻ നിൽക്കുകയാണ്. അടുത്തൊരു ഭാഗത്തെ പ്രവേശിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഒറ്റ ഒന്നിനുള്ള കാര്യം പെട്ടെന്ന് ഓക്കെ. നമുക്ക് പിന്നെ ഇത് ഈ കാര്യത്തോട് ബന്ധത്തിലാണ് ചിന്തിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു ഔട്ട് ഓഫ് ഫാങ് ചിന്തിക്കരുത്. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് എല്ലാ മനുഷ്യർക്കും നാല് പ്രധാന ജാലകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. PANES എന്ന് പെൻസ് എന്നറിയല്ലേ, നാല് ജാലകങ്ങളുണ്ട് എല്ലാ മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്മളിങ്ങനെ പറയുന്നത്, ഒന്നാമത്തേത് ഫസ്റ്റ് ഈസ് ഓപ്പൺ സെൽഫ്. ഓപ്പൺ സെൽഫ്, ഓപ്പൺ സെൽഫ് എന്ന് പറഞ്ഞ നമ്മുടെ കാര്യങ്ങളാണ് കേട്ടോ. ഓപ്പൺ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരും നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഓപ്പൺ ടു എവരിബഡി. അല്ലേ, ഇവിടേക്ക് എല്ലാവരുടെ പേര് അന്യോന്യം അറിയത്തില്ലേ, ഇല്ലേ, അറിയത്തില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, സ്ഥലം അറിയാം, ജോലി എവിടാന്നറിയാം, താമസിക്കുന്ന എവിടാന്നറിയാം, നാട്ടിൽ എവിടെ സ്ഥലം എന്നറിയാം. അങ്ങനെ അതാണ് ഓപ്പൺ സെൽഫ് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം, അത്യാവശ്യം നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് അറിയാം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പേര്, അപ്പിയറൻസ് അറിയാം, അപ്പിയറൻസ്. ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും എന്നെ ഒന്ന് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർക്കാം. കഷണ്ടി പറഞ്ഞു, ബ്ലാക്ക്. ഇവിടെ ഒരു മോൾ എന്നെ വിളിച്ചു, ഗോ, പിന്നെ എന്താ പറയുക, ബ്രൗൺ അല്ലേ. എനിക്ക് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ബ്രൗൺ അങ്കിളാണ്. എന്ത് ചെയ്യാ മോൾ, എന്ത് ചെയ്യേ, ഇവിടെ വന്നില്ലേ ഇന്ന് നണ്ണ തറുതാൻ. ആ പെരുമാ, ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഒരു 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 ഫേസ്, നമ്മുടെ പേര്, സ്ഥലം, കാര്യങ്ങൾ, നേച്ചർ, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പൊ നെയിം, അപ്പിയറൻസ്, ജനറൽ ഹിസ്റ്ററി. ഞാൻ എം ഫ്രം പുല്ലാട്, ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്നത്, ഭാര്യ മേശയുണ്ട്, അതിനപ്പുറത്ത് ഷീറ്റ് ബാലൻസ് ബ്ലാങ്ക്. പിന്നെ ഓക്കെ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. ഇതാണ് എനിക്കും എന്നെ കുറിച്ച് അറിയാം, പെട്ടെന്ന് ഒരാളെ കുറിച്ച് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. അങ്ങനെ എല്ലാവരുടെയും കാര്യം ചിന്തിച്ചു നിങ്ങൾ, എന്നെ വിട്ടേക്ക്, എല്ലാവരുടെയും കാര്യം. ഇതാണ് ഓപ്പൺ സെൽഫ് എന്ന് പറഞ്ഞത്. ഞാൻ പ്രത്യേക കാര്യത്തിലൊക്കെ പോകുന്നു കേട്ടോ, വെറുതെ കുറച്ച് ഞാൻ ബുദ്ധി നിങ്ങളെ ബുദ്ധിയിലേക്ക് വിടുകയല്ല, ഈ ഇങ്ങനെ ഹൃദയത്തിൽ കൂടെ കയറിയ വരുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഓപ്പൺ സെൽഫ്. ഇത് നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം, അത്യാവശ്യം നമ്മൾ അന്യോന്യം അറിയുന്ന കാര്യങ്ങൾ, അതിന് ഓപ്പൺ സെൽഫ് എന്ന് പറയാം. രണ്ടാമതൊരു തലമുണ്ട്, ദാറ്റ് ഇസ് ഹിഡൻ സെൽഫ്. ഹിഡൻ സെൽഫ്, എനിക്ക് എന്നെ അറിയാം, നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ എന്ത് പൊതിഞ്ഞാ നിൽക്കുന്നറിയോ. ഞാൻ ഉദാഹരണം കേട്ടോ, അയ്യോ വേറെ ഒന്നും വിളിപ്പിക്കാറില്ല. ദാറ്റ് ഇസ് ഹിഡൻ സെൽഫ്. എന്നെ നിങ്ങൾക്ക് എത്ര മാത്രം ഞാൻ വെളിപ്പെടുത്തും. ഒന്നാമത്തെ സെൽഫ് ഓപ്പൺ സെൽഫാണ്. നിങ്ങൾ എന്നെ കുറിച്ച് പലതും അറിയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഒത്തിരി അന്യൊന്നുമില്ല, പാസ്റ്റർക്ക് അറിയാം, ഷീഫ് പാസ്റ്റർക്ക് അറിയാം. അപ്പം കുഴപ്പമില്ലാത്ത ആളെങ്കിൽ ഇവിടെ തന്നെ കൂട്ടിക്കോ. എന്നാലും ഞാൻ മാത്രം എന്നെ അറിയുന്ന എന്റെ സെൽഫിന്റെ ഒരു ഭാഗമുണ്ട്, അത് ഞങ്ങൾക്ക് ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല. ഒരു പരിധിക്ക് അപ്പുറത്ത് ഞാൻ ചെയ്തില്ല. എപ്പോഴും എല്ലാവരും അത് തന്നെ നമ്മുടെ ചിലപ്പോൾ നാട്ടിലൊക്കെ കാണിക്കത്തില്ലേ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് ബോധപൂർവമല്ല, ഒളിപ്പിക്കാനൊന്നുമില്ല, പക്ഷെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തുവോ ഇല്ല. ദാറ്റ് ഇസ് ഹിഡൻ സെൽഫ്. ഹിഡൻ സെൽഫ് എന്ന് പറയും, അതായത് നമ്മൾ മറച്ചു സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സെൽഫ്. അതർ പീപ്പിൾ ഡു നോട്ട് ഓർ കനോട്ട് സീ, മറ്റവർക്ക് കാണാൻ അറിയ കഴിയില്ല, പക്ഷെ നമ്മൾ മാത്രം നമ്മളെ കാണുന്നുള്ളൂ. എന്തൊക്കെയായിരിക്കും അതൊക്കെ? ദിസ് ഈസ് യുവർ പ്രൈവറ്റ് വേൾഡ് ഓഫ് സീക്രട്ട് തോട്ട്സ്, അംബീഷൻസ് ആൻഡ് ഡിസയേഴ്സ്. നമ്മുടെ പ്രത്യേക ചില സ്വഭാവങ്ങൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, കാര്യങ്ങൾ, ഇതൊന്നും ഒരു പരിധിക്കപ്പുറത്ത് വെളിപ്പെടുത്തുന്നില്ല. ദാറ്റ് ഇസ് ദ ഹിഡൻ സെൽഫ് എന്ന് പറയും, നിശ്ചയമായിട്ടും. അല്ലേ, മനസ്സിലായല്ലോ? ഈ രണ്ട് ഭാഗത്തും നമ്മൾ നമ്മളെ അറിയുന്നുണ്ട്. ഒന്നാമത്തെ മേഖലയിൽ മറ്റുള്ളവർ നമ്മളെ അറിയുന്നുണ്ട്, രണ്ടാമത്തെ മേഖലയിൽ പക്ഷെ മറ്റുള്ളവർ നമ്മളെ അറിയുന്നില്ല. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത്, തേർഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ബ്ലൈൻഡ് സെൽഫ്. ബ്ലൈൻഡ് സെൽഫ്, എനിക്ക് എന്നെ എന്നിൽ കാണാൻ കഴിയാത്ത കാര്യം പക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ദാറ്റ് ഇസ് എ ബ്ലൈൻഡ് സെൽഫ്. സെൽഫ് ടു മീ, അവരവർക്ക് അവരിൽ കാണാൻ കഴിയാത്തതും മറ്റുള്ളവർ പക്ഷെങ്കിൽ കാണുന്നതുമായ കാര്യങ്ങൾ, അതാണ് ബ്ലൈൻഡ് സെൽഫ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ഭാര്യമാർ പറയും, ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സ്നേഹമുള്ള ആളാണ്, വെരി കെയറിംഗ്, ലവിങ്, വെരി പേഷ്യന്റ്. കുട്ടികളും പറയും, പേരൻസ് ആർ വെരി പേഷ്യന്റ്. അല്ല, അവർ വളരെ സമയമുള്ളവരാണ്, എനിക്കെല്ലാം ചെയ്തു തരും, കെയറിംഗ്, ലവിങ്, ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പറയും. സൺഡേ സ്കൂൾ അധ്യാപകനെ നോക്കിക്കൊണ്ട് പാസ് പറയും, അവളോ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് മറ്റുള്ളവർ നമ്മൾ കാണുന്ന ഗുണമാണ്. അല്ലെ, ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയുന്നു, മക്കൾ അപ്പം അമ്മമാരെ കുറിച്ച് പറയുന്നു, ഇത് നേരെ തിരിച്ച്, നേരെ തിരിച്ച് നെഗറ്റീവുമാകാം. മറ്റുള്ളവർ നമ്മൾ കാണുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മളെല്ലാം കെയറിംഗ് ലവിങ് ആന്ന് പറഞ്ഞാലും നമുക്ക് ഇരിച്ചടന്ന്, ശേ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ല, കുറച്ച് വേണ്ടി നന്നായി ചെയ്യാറ്, ശേ വരുന്നില്ല. വ്യത്യാസങ്ങൾ, സന്തസ്കുട്ടികളെ നന്നായിട്ട് അധ്യാപകർ പഠിപ്പിക്കുന്നു, ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രദർ പഠിപ്പിക്കുന്നു, പാസ് പറഞ്ഞു, നന്നായി, ഞാൻ ശ്രദ്ധിച്ചു കൊടു, നന്നായി സിസ്റ്റർ നന്നായി ക്ലാസ് എടുത്തു, എന്നിട്ട് നമ്മൾ പറയാം, ശേ ഒരിയില്ല. നമ്മൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇച്ഛാഭംഗം കുറവും കാണുക. നമ്മളൊരു പക്ഷെ നന്നായി പാടുന്നുണ്ടാവും, പക്ഷെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ ഏയ് അതിൽ ശരിയായില്ല. നമ്മുടെ കഴിവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമ്മുടെ സ്വഭാവ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന പ്രത്യേകത അത് നമുക്ക് ഹിഡനാണ്. ലാസ്റ്റ് പറയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഇസ് അൺനോൺ സെൽഫ് ആണ് നാലാമത്തേത്. നാലാമത് അൺനോൺ സെൽഫ്, അത് നമുക്കും കാണാൻ കഴിയില്ല, നമ്മിൽ മറ്റുള്ളവർക്കും നമ്മിൽ കാണാൻ കഴിയാത്ത ചില കാര്യമുണ്ട്. പിടികിട്ടുന്നുണ്ടോ? ഐ കനോട്ട് സീ മൈ സെൽഫ്, ഐ കനോട്ട് സീ ആൻഡ് ഈവൻ അതേഴ്സ് ഓൾസോ കനോട്ട് സീ. എനിക്കും എന്നിൽ കാണാൻ കഴിയത്തില്ല, മറ്റുള്ളവർക്കും എന്നിൽ കാണാൻ കഴിയാത്ത ചില കാര്യമുണ്ട്. എന്തൊക്കെയെന്നറിയോ? ദ ഫോർഗോട്ടൺ എക്സ്പീരിയൻസ് ദാറ്റ് ഷേപ്ഡ് യുവർ ബിഹേവിയർ. മനസ്സിലായോ? ഫോർഗോട്ടൺ എക്സ്പീരിയൻസസ്, ചെറുപ്പകാലം മുതൽ നമുക്കുണ്ടായ ചില ബാഡ് എക്സ്പീരിയൻസസ്, ചിലപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് നിമിത്തം നമ്മുടെ ബിഹേവിയർ എന്ത് ചെയ്യാം, മോൾഡ് ചെയ്യപ്പെട്ടു. ചില ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ്, ചില കുട്ടികൾക്ക് വിവാഹത്തിലേക്ക് എത്താൻ ഭയമാണ്, ചില ആൾക്കാർക്ക് ആൾക്കാരെ കാണാൻ ഭയങ്കര ഭയമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ദിവസം പാട്ട് പാടാൻ കയറി, അവൻ ചുമ്മാ ഇങ്ങനെ താളം പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് അവസാനം ഇങ്ങനെ വയറടിച്ചു, പാടി, ചുമ്മാ താളം പിടിച്ചതാണ്, ഇങ്ങനെ ഇങ്ങനെ പാടി. അവർ പിന്നെ വളർന്നു വന്നപ്പോൾ പാടുമെങ്കിൽ പോലും പാടാൻ ഭയങ്കര ഭയ സ്റ്റേജിൽ, കാരണം ആ ഒരു ചെറിയ അന്ന് എല്ലാവരും കൂട്ടവൻ ചിരിച്ചുണ്ടായി, പാടി തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, അതൊക്കെ വയറിനടിച്ച് പാടിപ്പോ എല്ലാവരും കൂട്ടവൻ ചിരിച്ചു. ആ ബാഡ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ഫോം ചെയ്തു. അവിടെ പിന്നീട് വലുതായിട്ടും പിന്നെ പുറാണാൻ വയ്യുന്നില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും, ചെറുപ്പായത് ഉണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് വളർന്നു വരുമ്പോഴും ജീവിതത്തിന്റെ പല മേഖലയിൽ എന്തുണ്ടാകാം, ഭയമുളവാക്കാം. ദാറ്റ് ഇസ് അൺഫോർഗോട്ടൺ എക്സ്പീരിയൻസസ് ദാറ്റ് ഷേപ്പ് ദ ബിഹേവിയർ. അത് ആർക്കും അറിയത്തില്ല, ആൾ ആ എക്സ്പീരിയൻസ് മറന്നു പോയി, ആർക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയാൻ കഴിയില്ല. ചിലപ്പം അങ്ങനെ ബറിയുടെ മോട്ടീവ്സ് ആയിരിക്കും, ബറിയുടെ മോട്ടീവ്സ്, സഫലമാകാത്ത ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അതുപോലെ അത് ഹൃദയത്തിനുള്ളിൽ കിടക്കുന്നത്, അത് നമ്മൾ തന്നെ മറന്നു കഴിഞ്ഞു. പക്ഷെങ്കിൽ അത് ഇങ്ങനെ മനസ്സിൽ കിടന്നിട്ട്, അബോധ മനസ്സിൽ കിടന്നിട്ട് നമ്മൾ അത് വെച്ച് എന്ത് ചെയ്തു, ഷേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഷേപ്പ് മറ്റൊന്നാണ്, അതിന് കാരണം നമ്മൾ ചെറുഞ്ഞോക്കിട്ട് അറിയുന്നില്ല. പണ്ടെന്തിലുണ്ടായ ഫോർഗോട്ടൺ എക്സ്പീരിയൻസസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബറീഡ് മോട്ടീവ്സ്, നല്ല ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എന്തില്ല, സഫലമാകാത്ത ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അത് നമ്മളും മറന്നുപോയി. പക്ഷെങ്കിൽ ഇതൊക്കെ മനസ്സിൽ കിടന്നിട്ട് നമുക്ക് ഒരു പുതിയ ഒരു ഷേപ്പ് എന്ത് ചെയ്യുക, ക്യാരക്ടർ ഫോം ചെയ്യുകയാണ്. നമുക്കും അറിയില്ല, പിന്നെ ആർക്കും അറിയില്ല, കാണുന്നവർക്കും അറിയില്ല. ചില പറയലോ, എന്റെ മോക്കന്റെ മോനെ എന്തോ പറ്റുന്ന അറിയത്തില്ല, നമുക്കും അറിയില്ല. ചില പ്രായമുള്ളവർക്കും ഉണ്ട്, പക്ഷെ ഒരു കാര്യം, അതറിയുന്നവൻ ആരാണ്? നമ്മുടെ ദൈവം. അൺനോൺ ആയിട്ടുള്ള, അറിയപ്പെടാത്ത ഈ മണ്ഡലത്തെയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരുപക്ഷേ ഞാൻ നിർത്താൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല ഇപ്പൊ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടി, നമുക്ക് ദൈവിക അനുഭവങ്ങൾ, എല്ലാ ദൈവത്തോടും നമ്മൾ കടക്കു കൊടുക്കണമെന്നില്ല. എന്നാൽ രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ മൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അക്കൗണ്ടബിൾ ആണ്. എനിക്കുന്നത് ബുദ്ധി, എന്റെ ജ്ഞാനം, കർത്താവ് ഇരിക്കുന്ന കഴിവ്, പ്രാപ്തിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ദൈവത്തോട് ഞാൻ കണക്ക് പറയുന്നത്. എനിക്ക് കർത്താവ് ജ്ഞാനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിവിന്, എന്റെ എല്ലാ കാര്യത്തിലും, ആരോഗ്യം എല്ലാം ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ കഴിയുമോ? സ്തോത്രം ദൈവമായ കർത്താവേ, ഇന്ന് രാത്രി അനുകരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ചേർത്ത് ചിന്തിക്കാം നമുക്ക് അടുത്ത ദിവസം. അതിനോട് ബന്ധത്തിൽ തന്നെ ക്രിസ്ത്യൻ ആൻഡ് സൈത്താൻ്റെ പിശാചിന്റെ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സമയം